ചെയ്യുന്നു. ഇതാ എന്റെ ദാസന്മാർ ഭക്ഷിക്കും, നിങ്ങളോ വിശന്നിരിക്കും. എന്റെ ദാസന്മാർ പാനം ചെയ്യും, നിങ്ങളോ ദാഹിച്ചിരിക്കും. എന്റെ ദാസന്മാർ സന്തോഷിക്കും, നിങ്ങളോ ലജ്ജിച്ചിരിക്കും. എന്റെ ദാസന്മാർ ഹൃദയ ആനന്ദം കൊണ്ട് ഘോഷിക്കും, നിങ്ങളോ മനോവ്യസനം കൊണ്ട് നിലവിളിച്ച് മനോവ്യതയാൽ മുറയിടും. നിങ്ങളുടെ പേര് നിങ്ങൾ എന്റെ പ്രതിന്മാർക്ക് ശാപവാക്കായി വെച്ചേച്ച് പോകും. യഹോവയ കർത്താവ് നിന്നെ കൊന്നുകളയും. തന്റെ ദാസന്മാർക്ക് അവൻ വേറൊരു പേർ വിളിക്കും. മുമ്പിലത്തെ കഷ്ടങ്ങൾ മറന്നുപോവുകയും ചെയ്തുകൊണ്ട് ഭൂമിയിൽ തന്നെത്താൻ അനുഗ്രഹിക്കുന്നവൻ സത്യ ദിവസത്താൽ തന്നെത്താൻ അനുഗ്രഹിക്കും. ഭൂമിയിൽ സത്യം ചെയ്യുന്നവൻ സത്യ ദിവസത്തെ സത്യം ചെയ്യും. ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു. മുമ്പിലത്തവർ ആരും ഓർക്കുകയില്ല, ആരുടെയും മനസ്സിൽ വരികയുമില്ല. ഞാൻ സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ സന്തോഷിച്ച് എന്നേക്കും ഘോഷിച്ചുല്ലസിപ്പിയും. ഇതാ ഞാൻ യെരുശലേമിനെ ഉല്ലാസപ്രദമായും അതിലെ ജനത്തെ ആനന്ദപ്രദമായും സൃഷ്ടിക്കുന്നു. ഞാൻ യെരുശലേമിനെ കുറിച്ച് സന്തോഷിക്കുകയും എന്റെ ജനത്തെ കുറിച്ച് ആനന്ദിക്കുകയും ചെയ്യും. കരച്ചിലും നിലവിളിയും ഇനി അതിൽ കേൾക്കയില്ല. കുറെ ദിവസം മാത്രം ജീവിക്കുന്ന കുട്ടിയും ആയുസ് തീരാത്ത വൃദ്ധനും അവിടെ ഇനി ഉണ്ടാകയില്ല. ബാലൻ 100 വയസ്സ് പ്രായമുള്ളവനായി മരിക്കും. ഭാവിയോ 100 വയസ്സുള്ളവനായിരുന്നാലും ശവിക്കപ്പെട്ടവൻ എന്നെ വരും. അവർ വീടുകളെ പണിത് പാർക്കും. അവർ മുന്തിരിത്തോട്ടങ്ങളെ ഉണ്ടാക്കി അവയിലെ ഫലം അനുഭവിക്കും. അവർ പണിക മറ്റൊരുത്തൻ പാർക്കായെന്ന് വരികയില്ല. അവർ നടുക വേറൊരുത്തൻ തിന്നുക എന്നും വരികയില്ല. എന്റെ ജനത്തിന്റെ ആയുസ് വൃക്ഷത്തിന്റെ ആയുസ് പോലെ ആകും. എന്റെ പ്രതിന്മാർ തന്നെ ഞങ്ങളുടെ അധ്വാന ഫലം തങ്ങളുടെ അധ്വാന ഫലം അനുഭവിക്കും. അവർ വൃതാ അധ്വാനിക്കയില്ല, ആപത്തിനായിട്ട് പ്രവർത്തിക്കുകയില്ല, ആപത്തിനായിട്ട് പ്രസവിക്കുകയില്ല. അവർ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ സന്തതിയല്ലോ. അവരുടെ സന്താനം അവരോടുകൂടെ ഇരിക്കും. അവർ വിളിക്കുന്നതിന് മുൻപേ ഞാൻ ഉത്തരമറിയും. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ കേൾക്കും. ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മേയും. സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും. സർപ്പത്തിന് വേണ്ടി ആഹാരമായിരിക്കും. എന്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. 66 യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. സ്വർഗം എന്റെ സിംഹാസനവും ഭൂമി എന്റെ പാദപീഠവുമാകുന്നു. നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏത് വിധം? എന്റെ വിശ്രാമ സ്ഥലവും ഏത്? എന്റെ കൈതൊക്കെയും ഉണ്ടാക്കി ഇങ്ങനെയാകുന്നു ഇതൊക്കെയും ഉളവായതെന്ന് യഹോവ അരുളി ചെയ്യുന്നു. എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എന്റെ വചനത്തിങ്കിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. കാളയെ അറുക്കുകയും മനുഷ്യനെ കൊല്ലുകയും ചെയ്യുന്നവൻ, കുഞ്ഞാടിനെ യാഗം കഴിക്കുകയും നായുടെ കഴുത്ത് ഒടിക്കുകയും ചെയ്യുന്നവൻ, ഓനെ യാഗം കഴിക്കുകയും വന്നിട്ടോരെ അർപ്പിക്കുകയും ചെയ്യുന്നവൻ, രൂപം കാണിക്കുകയും മിഥ്യാമൂർത്തിയെ വാഴ്ത്തുകയും ചെയ്യുന്നവൻ. ഇവർ സ്വന്തവജികളെ തിരഞ്ഞെടുക്കുകയും അവരുടെ മനസ്സും ലേശ വിഗ്രഹങ്ങളെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നതുപോലെ ഞാനും അവരെ ഉപദ്രവിക്കുന്നതിനെ തിരഞ്ഞെടുത്ത് അവർ ഭയപ്പെടുന്നത് അവർക്ക് വരുത്തും. ഞാൻ വിളിച്ചപ്പോൾ ആരും ഉത്തരം പറയാതെയും ഞാൻ അരുളിച്ചപ്പോൾ കേൾക്കാതെയും അവർ എനിക്ക് അനിഷ്ടമായ എന്ത് ചെയ്തു? എനിക്ക് പ്രസാദമല്ലാത്ത തിരഞ്ഞെടുത്തത് കൊണ്ട് തന്നെ. യഹോവയുടെ വചനത്തിന് വിറയ്ക്കുന്നവരെ, അവന്റെ വചനം കേട്ടുകൊള്ളുകയും നിങ്ങളെ പകച്ച് എന്റെ നാമനിമിത്തം നിങ്ങളെ പുറത്താക്കി കളയുന്ന നിങ്ങളുടെ സഹോദരന്മാർ, ഞങ്ങൾ നിങ്ങളുടെ സന്തോഷം കണ്ട് രസിക്കേണ്ടതിന് യഹോവ തന്നെത്താൻ മഹത്തീകരിക്കട്ടെ എന്ന് പറയുന്നുവല്ലോ. എന്നാൽ അവർ ലജ്ജിച്ചു പോകും. നഗരത്തിൽ നിന്നൊരു മുഴക്കം കേൾക്കുന്നു, മന്ദിരത്തിൽ നിന്നൊരു നാദം കേൾക്കുന്നു. എന്റെ ശത്രുക്കളോട് പ്രതികരിക്കുകയും ചെയ്യുന്ന യഹോവയുടെ നാദം തന്നെ. നോവുകിട്ട് മുൻപേ അവൾ പ്രസവിച്ചു, വേദന വരും മുൻപേ അവൾ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. ഈ വക ആർ കേട്ടിട്ടുള്ളൂ? ഇങ്ങനെയുള്ളത് ആർ കണ്ടിട്ടുള്ളൂ? ഒരു ദേശം ഒരു ദിവസം കൊണ്ട് പിറക്കുമോ? ഒരു ജാതി ഒന്നായിട്ട് തന്നെ ജനിക്കുമോ? സിയോനോ നോവുകിട്ട് എവിടെ തന്നെ മക്കളെ പ്രസവിച്ചിരിക്കുന്നു. ഞാൻ പ്രസവ ദ്വാരത്തിങ്ങൾ പരത്തിയിട്ട് പ്രസവിപ്പിക്കാതെ ഇരിക്കുമോ എന്ന് യഹോവ അരുളി ചെയ്യുന്നു. പ്രസവിക്കുമാറാക്കിയിട്ട് ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ എന്ന് നിന്റെ ദൈവം അരുളി ചെയ്യുന്നു. യെരുശലേമിനെ സ്നേഹിക്കുന്ന ഏവരുമായുള്ളവരെ, അവളോടുകൂടെ സന്തോഷിപ്പിക്കുകയും അവളെ ചൊല്ലി ഘോഷിച്ചുല്ലസിപ്പിക്കുകയും അവളെ ചൊല്ലി ദുഃഖിക്കുന്ന ഏവരുമായുള്ളവരെ, അവളോടുകൂടെ അത്യന്തം ആനന്ദിപ്പിക്കുകയും അവളുടെ സ്വാതന്ത്ര്യങ്ങളെ പാനം ചെയ്ത് തൃപ്തരാകുകയും അവളുടെ തേജസ്സിൽ കുചാഗ്രങ്ങളെ നൂറന്ന് രമിക്കുകയും ചെയ്യുകയും. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾക്ക് കുടിപ്പാൻ വേണ്ടി ഞാൻ അവൾക്ക് നദി പോലെ സമാധാനവും കവിഞ്ഞൊഴുകുന്ന തോട് പോലെ ജാതികളുടെ മഹത്വം നീട്ടിക്കൊടുക്കും. നിങ്ങളെ പാർശ്വത്തിൽ എടുത്തുകൊണ്ട് നടക്കുകയും മുഴങ്കാലിന്മേൽ എഴുത്തി ലാളിക്കുകയും ചെയ്യും. അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നിങ്ങൾ യേശുദേമയിൽ ആശ്വാസം പ്രാപിക്കും. അത് കണ്ടിട്ട് നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ അസ്ഥികൾ ഇളമ്പുല് പോലെ തഴയ്ക്കും. യഹോവയുടെ കൈ തന്റെ ദാസന്മാർക്ക് വെളിപ്പെടും. ശത്രുക്കളോടോ അവൻ ക്രോധം കാണിക്കും. യഹോവ അതിന്റെ കോപത്തെ ഉഗ്രതയോടും തന്റെ ശാസനയെ അഗ്നിജ്വാലയോടും കൂടെ നടത്തുവാൻ അഗ്നി പ്രത്യക്ഷമാകും. അവന്റെ രഥങ്ങൾ ചുഴലിക്കാറ്റ് പോലെ ഇരിക്കും. യഹോവ അഗ്നി കൊണ്ടും ആൾകൊണ്ടും സകലജടത്തോടും വ്യവഹരിക്കും. യഹോവയുടെ നിഹതന്മാർ വളരെ ആയിരിക്കും. തോട്ടങ്ങളിൽ പോകേണ്ടതിനെ നടുവനെ അനുകരിച്ച് തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വെടിപ്പാക്കുകയും പന്നിയിറച്ചി അറപ്പും ചൂണ്ടലി എന്നിവ എന്നിവയെ തിന്നുകയും ചെയ്യുന്നവൻ ഒരുപോലെ മുടിഞ്ഞു പോകുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരുടെ പ്രവൃത്തിയിലെയും വിചാരങ്ങളെയും അറിയുന്നു. ഞാൻ സകല ജാതികളെയും ഭാഷക്കാരെയും ഒന്നിച്ചു കൂട്ടുന്ന കാലം വരുന്നു. അവർ വന്ന് എന്റെ മഹത്വം കാണും. ഞാൻ അവരുടെ ഇടയിൽ ഒരു അടയാളം പ്രവർത്തിക്കും. അവരിൽ രക്ഷിക്കപ്പെട്ട ചിലരെ ഞാൻ തർസീസ് വില്ലാളികളായ പൂൽ ലൂദ് എന്നിവരും തൂബാൽ ലിയാബാൻ എന്നിവരുമായ ജാതികളുടെ അടുക്കലേക്കും എന്റെ കീർത്തി കേൾക്കുകയും എന്റെ മഹത്വം കാണുകയും ചെയ്തിട്ടില്ലാത്ത ദൂരദ്വീപുകളിലേക്കും അയക്കും. അവർ എന്റെ മഹത്വത്തെ ജാതികളുടെ ഇടയിൽ പ്രസ്താവിക്കും. ഇസ്രായേൽ മക്കൾ യഹോവയുടെ ആലയത്തിലേക്ക് വെടിപ്പുള്ള പാത്രങ്ങൾ വഴിപാട് കൊണ്ടുവരുന്നത് പോലെ അവർ സകല ജാതികളുടെയും ഇടയിൽ നിന്ന് നിങ്ങളുടെ സഹോദരന്മാരെ ഒക്കെയും ദൂരപ്പുറത്തും രഥങ്ങളിലും പല്ലക്കുകളിലും കോവർക്കഴപ്പുറത്തും ഒട്ടകപ്പുറത്തും കയറ്റി എന്റെ വിശുദ്ധ പർവ്വതമായ യെരുശലേമിലേക്ക് യഹോവയ്ക്ക് വഴിപാടായി കൊണ്ടുവരുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. അവരിൽ നിന്നും ചിലരെ ഞാൻ പുരോഹിതന്മാരെയും ലേവ്യരായും എടുക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്റെ മുൻപാകെ നിലനിൽക്കുന്നത് പോലെ നിങ്ങളുടെ സന്തതിയും നിങ്ങളുടെ പേരും നിലനിൽക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. പിന്നെ അമാവാസി തോറും ശബത്ത് തോറും സ്വലജടവും എന്റെ സന്നിധിയിൽ നമസ്കരിക്കാൻ വരുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. അവർ പുറപ്പെട്ടും ചെന്ന് എന്നോട് അതിക്രമം ചെയ്ത മനുഷ്യരുടെ ശവങ്ങളെ നോക്കും. അവരുടെ പുതിച്ചാകയില്ല, അവരുടെ തീ കെട്ടുപോകയില്ല. അവർ സകല ജഡത്തിനും അറപ്പായിരിക്കും. ബാറയ്ക്കും ലേഖനം 5-ാം അധ്യായം. ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിയും. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ചു നമുക്ക് വേണ്ടി തന്നെ താൻ ദൈവത്തിൽ സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടത്തിയും. ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേര് പറവ് പോലും അരുത്. അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. ചീത്തത്തരം പൊട്ടച്ചൽ കളിവാക്ക് ഇങ്ങനെ ചേർച്ചയില്ലാത്ത ഒന്നും അരുത്. സ്തോത്രമത്രേ വേണ്ടത്. ദുർനടപ്പുകാരൻ അശുദ്ധൻ വിഗ്രഹരാജിയായ ദുരിദ്രവ്യാഗ്രഹി ഇവർക്ക് ആർക്കും ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. വ്യർത്ഥവാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. ഈ വക നിമിത്തമല്ലോ ദൈവകോപം മനസ്സമ്മം കെട്ടവരുടെ മേൽ വരുന്നു. നിങ്ങൾ അവരുടെ കൂട്ടാളികളാകരുത്. മുൻപേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാവുന്നു. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുകയും സകല സൽഗുണവും നീതിയും സത്യമല്ലോ വെളിച്ചത്തിന്റെ ഫലം. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികളിൽ കൂട്ടാളികളാകരുത്. അവയെ ശാസിക്കത്രേ വേണ്ടത്. അവർ കൂടെ മായിച്ചിരുന്ന് പറവാൻ പോലും ലജ്ജയാകുന്നു. അവയെ ശാസിക്കുമ്പോഴോ സകലത്തെയും കുറിച്ച് വെളിച്ചത്താൽ ബോധം വരും. ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവല്ലോ. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാം. എന്നാൽ ക്രിസ്തുവിന്റെ പ്രണയം പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു. ആകയാൽ സൂക്ഷ്മത്തോട് അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് അത്രയും നടക്കാൻ നോക്കുകയും. ഇത് ദുഷ്കാലമാകിയാൽ സഭയും സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുകയും ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളുകയും. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്. അതിനാൽ ദുർനടപ്പ് ഉണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിക്കും. നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുകയും ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുകയും. ഭാര്യമാരെ കർത്താവിനെ പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുകയും ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിയും. അതെന്നവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശദീകരിക്കേണ്ടതിനും കറ ചുളുക്കം മുതലായത് ഒന്നും ഇല്ലാതെ സഭയെ ശുദ്ധിയും നിഷ്കളങ്കയുമായി നിനക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അവണ്ണം ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നു, തന്നെത്താൻ സ്നേഹിക്കുന്നു. ആരും തന്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ. ക്രിസ്തു സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പൂച്ചി പുലർത്തി അത്രേ ചെയ്യുന്നത്. നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളല്ലോ. അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത്. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ച് അവരെ പറയുന്നത്. എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തരും താൻ തന്റെ ഭാര്യയെ എന്ന പോലെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാകുന്നു. ചാപ്റ്റർ 6. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിക്കുകയും അത് ന്യായമല്ലോ. നിനക്ക് നന്മ ഉണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടെ ഇരിക്കാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടുകൂടി ആദ്യ കൽപ്പനയാകുന്നു. പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിഷ്യയിലും പദ്യോപദേശത്തിലും പൂച്ചി വളർത്തുകയും ദാസന്മാരെ, ജഡപ്രകാരം യജമാനന്മാരായവരെ ക്രിസ്തുവിനെ പോലെ തന്നെ ഹൃദയത്തിന്റെ ഏകാഗ്രതയിൽ ഭയത്തോടും മുറയിലോടും കൂടെ അനുസരിക്കുകയും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടി സേവയാലല്ല ക്രിസ്തുവിന്റെ ദാസന്മാരെ പോലെ ദൈവേശം മനസ്സോടെ ചെയ്തും മനുഷ്യരെ എല്ലാ കർത്താവിനെ തന്നെ പ്രീതിയോടെ സേവിച്ചും കൊണ്ട് അനുസരിപ്പിക്കുകയും ദാസനോ സ്വാതന്ത്ര്യനോ ഓരോരുത്തരും ചെയ്യുന്ന നന്മയ്ക്ക് കർത്താവിൽ നിന്ന് പ്രതിഫലം പ്രാപിക്കുമെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. യജമാനന്മാരെ, അവരുടെയും നിങ്ങളുടെയും യജമാനം സ്വർഗത്തിൽ ഉണ്ടെന്നും അവന്റെ പക്കൽ മുഖപക്ഷം ഇല്ലെന്നും അറിഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ അവരോട് പെരുമാറുകയും ഭീഷണിയാക്കൊഴിക്കുകയും ചെയ്യുകയും ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുകയും പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുകയും നമുക്ക് പോരാട്ടമുള്ളത് ദൃഢരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്കാത്മ സേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലം സമാധിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തുകൊള്ളുകയും നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന വിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാത്തിനും നീതി ദുഷ്ടം ചെയ്യുമ്പോഴേക്കെയും എടുക്കുവാൻ്റെതായ വിശ്വാസം എന്ന പരിചയം രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുകയും സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചുകൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ ശ്രദ്ധ കാണിക്കുകയും ഞാൻ തങ്ങളെ ധരിച്ച സ്ഥാനാർത്ഥിയായി വിശദീകരിക്കുന്ന സുവിശേഷത്തിന്റെ മർമ്മം പ്രാഗല്യത്തോടെ അനീപ്പാൻ എന്റെ വായി തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനും ഞാൻ സംസാരിക്കേണ്ട വണ്ണം അതിൽ പ്രാഗല്യത്തോടെ സംസാരിക്കേണ്ടതിനും പ്രാർത്ഥിക്കുകയും ഞാൻ എങ്ങനെ ഇരിക്കുന്നുവെന്ന് എന്റെ അവസ്ഥ നിങ്ങളും അറിയേണ്ടതിന് പ്രിയ സഹോദരനും കർത്താവിൽ വിശ്വസ്ത ശുശ്രൂഷനുമായ തിഹിക്കോസ് നിങ്ങളോട് സകലവും അറിയിക്കും. നിങ്ങൾ നിങ്ങളുടെ വസ്തുത അറിയാനും അവൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കാനുമായി ഞാൻ അവനെ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നു. പിതാവായ ദൈവത്തിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും സഹോദരന്മാർക്ക് സമാധാനം വിശ്വാസത്തോടുകൂടിയ സ്നേഹവും ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന എല്ലാവരോടും കൂടെ കൃപയിരിക്കുമാറാകട്ടെ. ഗലേഷ്യൻസ് 3. ഒടുവിൽ എന്റെ സഹോദരന്മാരെ കർത്താവിൽ സന്തോഷിപ്പിക്കുകയും അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുതുന്നതിൽ എനിക്ക് മടുപ്പില്ല. നിങ്ങൾക്ക് അത് ഉറപ്പുമാകുന്നു. നായ്ക്കളെ സൂക്ഷിപ്പിക്കുകയും ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിക്കുകയും വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിക്കുകയും നാമല്ലോ പരിച്ഛേദനക്കാർ. ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രസന്നിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. പക്ഷേ എനിക്ക് ജഡത്തിലും ആശ്രയിക്കാൻ വകയുണ്ട്. മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാമെന്ന് തോന്നിയാൽ എനിക്കും അധികം. 8 പരിശോധന ഏറ്റവൻ ഇസ്രായേൽ രാജ്യാധികാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായേലിന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് വൈശ്യൻ, ശുഷ്കാന്ത് സംബന്ധിച്ച സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച അനന്യൻ, എങ്കിലും എനിക്ക് നിമിത്തം ചേരണമെന്ന് എന്നിരിക്കുന്നു. അത്രയുമല്ല, എന്റെ കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ചെയ്യണമെന്ന് എണ്ണുന്നു. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിനുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ചു. അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുഗ്രഹിക്കപ്പെട്ടയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും അവന്റെ കർത്താനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ച് അറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണം എന്ന് വെച്ചും ഞാൻ അവന്റെ അടുത്തെല്ലാം ഉപേക്ഷിച്ച് ചവറ് നിന്നെന്നോ തിരിച്ചു കഴിഞ്ഞുവെന്നോ തികഞ്ഞവനായി എന്നോ അല്ല. ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്ന പോലെ എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേയുള്ളൂ. സഹോദരന്മാരെ ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളത് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശു ദൈവത്തിന്റെ പിന്നെ പരമുള്ളിയുടെ ബരിതനായി ലാക്കിലേക്ക് ഓടുന്നു. നമ്മിൽ തികഞ്ഞവരൊക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊള്ളുക. വല്ലതിലും നിങ്ങൾ വേറെ നിധിയായി ചിന്തിച്ചാൽ ദൈവം അതും അറിവും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. എന്നാൽ നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം തന്നെ അനുസരിച്ചു കൊള്ളുക. സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും എന്നെ അനുകരിപ്പീൻ. ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃകപ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളുകയും. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിന്റെ തൂശിന് ശത്രുക്കളായി നടക്കുന്നു എന്ന് ഇപ്പോൾ കരഞ്ഞും കൊണ്ട് പറയുന്നു. അവരുടെ അടിസ്ഥാനമോ നാശം, അവരുടെ ദൈവം വയറ്, ലജ്ജയായവർക്ക് മാനം തോന്നുന്നു, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായി യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്മയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ബാധിക്കുമോ? സങ്കീർത്തനങ്ങൾ 120. ഞാൻ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരമല്ലുകയും ചെയ്തു. യഹോവയെ വ്യാജമുള്ള അകങ്ങളെയും മനുഷ്യനുള്ള നാവിനെയും തടുത്ത് എന്റെ പ്രാണനെ രക്ഷിക്കണമേ. മനുഷ്യനുള്ള നാവിൽ നിനക്ക് എന്തു വരും? നിനക്ക് ഇനി എന്ത് കിട്ടും? വീരന്റെ മൂർച്ചയായ അസ്ത്രങ്ങളും പൂവത്തിൻ കനലും തന്നെ. ഞാൻ മേശയ്ക്ക് പ്രവാസം ചെയ്യുന്നതുകൊണ്ട് കേദാർ കൂടാരങ്ങളിൽ പാർക്കുന്നത് കൊണ്ട് എനിക്ക് അയ്യോ കഷ്ടം. സമാധാന ദ്വേഷിയോടുകൂടെ പാർക്കുന്നത് എനിക്ക് മതിയായി. ഞാൻ സമാധാന പ്രിയനാകുന്നു. ഞാൻ സംസാരിക്കുമ്പോഴോ അവർ കഴിച്ചു തുടങ്ങുന്നു. 121. ഞാൻ എന്റെ കണ്ണു പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. എന്റെ കാൽ വെഴുതുവാൻ ഞാൻ സമ്മതിക്കയില്ല. എന്നെ കാക്കുന്ന നയങ്ങുകയില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ നയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. യഹോവാന്റെ പരിപാലകൻ, യഹോവാന്റെ ജലത്തുഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കയില്ല. യഹോവ ഒരു ദോഷം തട്ടാതെ നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവാന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. സങ്കീർത്തനം 127. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു. നിങ്ങൾ അധികാലത്തെ എഴുന്നേൽക്കുന്നതും നന്നാ താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഴിഞ്ഞ പ്രയത്നം ചെയ്ത് വിജയിക്കുന്ന വ്യർത്ഥമത്രേ. തന്റെ പ്രിയനോ അവൻ അത് ഉറക്കത്തിൽ കൊടുക്കുന്നു. മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരബല അവൻ തരുന്ന പ്രതിഫലവും തന്നെ. വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. അവയെ കൊണ്ട് അതിന്റെ അവനായി നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. നഗരവാതിൽക്കൽ വെച്ച് ചപ്പറ്റിയോട് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ളവർ ലജ്ജിച്ചു പോവുകയില്ല. ആസ്വദിക്കുന്നതിനെ കുലുങ്ങാതെക്കം നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. പർവ്വതങ്ങൾ യെരുശലേമിനെ ചുറ്റിയിരിക്കുന്നു. യഹോവായിൽ നിന്ന് എന്നേക്കും ജനത്തെ ചുറ്റിയിരിക്കുന്നു. നീതിമാന്മാർ നീതികളിലേക്ക് കൈനീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്മാരുടെ ചെങ്കോൾ നീതിമാന്മാരുടെ അവകാശത്തിന് ഇരിക്കയില്ല. യഹോവയെ ഗുണവാന്മാർക്കും ഹൃദയമാർത്ഥികൾക്കും നന്മ ചെയ്യണമേ. എന്നാൽ വളഞ്ഞ വഴിയിലേക്ക് തിരിയുന്നവര് യഹോവ ദുഷ്പ്രവൃത്തിക്കാരോടുകൂടെ പോകുമാറാകട്ടെ. ചിലരിന് സമാധാനം വരുമാറാകട്ടെ. സംസ്മാൻ 28. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ബലം നീ തിന്നും, നീ ഭാഗ്യവാൻ. നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിതൈകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോനിൽ നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരുശലേമിന്റെ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. ഇസ്രായേലിന് മേൽ സമാധാനം ഉണ്ടാകട്ടെ. യഹോവ യഹോവയെ ആകപ്പെടുന്ന ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. കർത്താവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. നിന്റെ ചെവി എന്റെ യാചനകൾക്ക് ശ്രദ്ധിച്ചിരിക്കണമേ. യഹോവയെ നീ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ കർത്താവെ ആർ നിലനിൽക്കും? എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ പക്കൽ വിമോചനമുണ്ട്. ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, എന്റെ ഉള്ളം കാത്തിരിക്കുന്നു, അവന്റെ പതിനെത്തിൽ നിന്നും പ്രത്യാശ വെച്ചിരിക്കുന്നു. വിശ്വസനായി കാത്തിരിക്കുന്നവരെക്കാൾ എന്റെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. ഇസ്രായേലെ യഹോവയിൽ പ്രത്യാശ വെച്ചു കൊള്ളുക. യഹോവയ്ക്ക് കൃപയും അവന്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പുമുണ്ട്. അവൻ ഇസ്രായേലിനെ അവന്റെ അകൃത്യങ്ങളിൽ നിന്നൊക്കെയും വീണ്ടെടുക്കും. സങ്കീർണ 103. വാഴ്ത്തുക എന്റെ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധാമത്തെ വാഴ്ത്തുക. എന്മനുമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നിന്റെ അകൃത്യമൊക്കെ മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. നാശത്തിൽ വീണ്ടെടുക്കുന്നു, അവൻ ദയും കരുണയും നിന്നെ അണിയിക്കുന്നു. പുതിയ തക്കവണ്ണം അവൻ തന്റെ വായിക്ക് തന്നോണ്ട് നമ്മള്
ആരെങ്കിലും വായിക്കാൻ വന്നെങ്കിലും എന്താ വയ്ക്കാൻ പറ്റുള്ളൂ.
നിങ്ങൾ ഫോൺ ഉപയോഗിക്കുന്നവർ ദയവായിട്ട് മ്യൂട്ട് ചെയ്യുക. ഇവിടെ ബൈബിൾ വായിക്കുമ്പോൾ ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നുണ്ട്. ദയവായിട്ട് നിങ്ങൾ ഫോൺ ഉപയോഗിക്കുന്നവർ മ്യൂട്ട് ചെയ്യുക.
യഹോവാസാലി പുരുഷന്മാർക്ക് വേണ്ടി നീതിയും ന്യായവും നടത്തുന്നു. അവൻ തന്റെ വഴികളെ മോശയെയും തന്റെ പ്രവൃത്തിയിലെ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു. യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാദയയും ഉള്ളവൻ തന്നെ. അവനെല്ലായ്പ്പോഴും സ്പർശിക്കയില്ല, എന്നേക്കും കോപം സംഗ്രഹിക്കുകയില്ല. അവൻ നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഉദയ സമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മളോട് അകറ്റിയിരിക്കുന്നു. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്കതിന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നല്ലോ, നാം പൊടി എന്നവൻ ഓർക്കുന്നു. മനുഷ്യന്റെ ആയുസ് പുല്ലുപോലെ ആകുന്നു, വയലെ പൂപോലെ അവൻ പൂക്കുന്നു. കാറ്റിൽ മേലടിക്കുമ്പോൾ അത് ഇല്ലാതെയാകുന്നു, അതിന്റെ സ്ഥലം പിന്നെ അതിനെ അറിയുന്നില്ല. യഹോവ ദയയോ എന്ന് വന്നേക്കും എന്റെ ഭക്തന്മാർക്കും അവന്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. അവന്റെ നിയമത്തെ പ്രമാണിക്കുന്നവർക്കും അവന്റെ കൽപ്പനകളെ ഓർത്ത് ആചരിക്കുന്നവർക്കും തന്നെ. യഹോവ തന്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു, അവന്റെ രാജ്യത്തും സ്വരത്തെയും ഭരിക്കുന്നു. അവന്റെ ഭയത്തിന്റെ ശബ്ദം കേട്ട് ആജ്ഞയനുസരിക്കുന്ന അവന്റെ ആജ്ഞയനുസരിക്കുന്ന വീരന്മാരായി അവന്റെ ദൂതന്മാരായുള്ളവരെ യഹോവയെ വാഴ്ത്തുകയും അവന്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി അവന്റെ സകല സൈന്യങ്ങളുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുകയും അവന്റെ ആധിപത്യത്തിലെ സകല സ്ഥലങ്ങളിലുള്ള അവന്റെ സകല പ്രവൃത്തികളുമെ യഹോവയെ വാഴ്ത്തുകയും എന്നനുമേ യഹോവയെ വാഴ്ത്തുക. യഹോവയെ നിന്റെ കോപത്തിൽ എന്നെ ശിക്ഷിക്കരുതേ, നിന്റെ ക്രോധത്തിൽ എന്നെ ദണ്ഡിപ്പിക്കുകയും വരുതേ. യഹോവയെ ഞാൻ തളർന്നിരിക്കുന്നു, എന്നോട് കരുണയുണ്ടാകണമേ. യഹോവയെ എന്റെ അസ്ഥിയിൽ ഭ്രമിച്ചിരിക്കുന്നു, എന്നെ സൗഖ്യമാക്കണമേ. എന്റെ പ്രാണനും അത്യന്തം ഭ്രമിച്ചിരിക്കുന്നു, നീയോ യഹോവേ എത്രത്തോളം. യഹോവേ തിരിഞ്ഞെന്റെ പ്രാണനെ വിടുവിക്കണമേ, നിന്റെ കാരുണ്യം തന്നെ രക്ഷിക്കണമേ. മരണത്തിൽ നിന്നെ കുറിച്ച് ഓർമ്മയില്ലല്ലോ, പാതാളത്തിൽ ആർ നിനക്ക് സ്തോത്രം ചെയ്യും? എന്റെ നടുക്കം കൊണ്ടേ ഞാൻ തകർന്നിരിക്കുന്നു, രാത്രി മുഴുവനും എന്റെ കിടക്കെ ഒഴുക്കുന്നു. കണ്ണുനീർ കൊണ്ട് എന്റെ കണ്ണ് എന്റെ ഞാൻ എന്റെ കട്ടിലിനെ നനയ്ക്കുന്നു, ദുഃഖം കൊണ്ട് എന്റെ കണ്ണ് കുഴിഞ്ഞിരിക്കുന്നു. എന്റെ സകല വയറ്റുകളും വേദവായി ക്ഷീണിച്ചു മരിക്കുന്നു. നീതികേട് പ്രവർത്തിക്കുന്ന ഏവരുമേ എന്നെ വിട്ടു പോവുകയും. യഹോവയുടെ കരുത്തിന്റെ ശബ്ദം കേട്ടിരിക്കുന്നു, യഹോവയുടെ അപേക്ഷ കേട്ടിരിക്കുന്നു. യഹോവയുടെ പ്രാർത്ഥന കൈക്കൊള്ളും, എന്റെ ശത്രുക്കൾ എല്ലാവരും ലജിച്ചു ഭ്രമിക്കും, അവർ പിന്തിരിഞ്ഞ് പെട്ടെന്ന് നാണിച്ചു പോകും. യഹോവയുടെ യോഗ്യമാകുന്നു. ബാധിക്കുമോ
ത്രിയേക ദൈവത്തിന്റെ ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി. ആദവനേകം തന്നെ ആമീൻ. എന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിലൂ ശാന ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. പ്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്ത് വെസ്റ്റ് ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം കൂടി വരാറുള്ള ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. വീണ്ടും ഒരു ബുധനാഴ്ച ഈ പ്രഭാതത്തിൽ കർത്തൃസന്നിധിയിലായിരിക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചതിൽ നമുക്ക് ഹൃദയപൂർവ്വം ദൈവത്തെ സ്തുതിക്കാം. ദൈവസന്നിധിയിലായിരിക്കാൻ നമുക്ക് ആരോഗ്യവും ആയുസ്സും ബലവും ഒക്കെ ദൈവം നമുക്ക് തന്നു. നമ്മുടെ കഴിവോ മിടുക്കോ അല്ല, തമ്പുരാന്റെ ദാനമാണെന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മളെ കൂടുതൽ സ്നേഹത്തിലും ആഴത്തിലും തമ്പുരാന്റെ പാത പിൻപറ്റുവാൻ നമുക്ക് ഇടയാക്കി തീർക്കണമേ എന്ന് ആമുഖമായിട്ട് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് ആരംഭം കുറിക്കുകയും ഇപ്പോൾ ഇതിന് നേതൃത്വം നൽകുകയും ചെയ്യുന്ന പിതാക്കന്മാരെ വളരെ സ്നേഹ ആദരവോടുകൂടി സ്മരിക്കുന്നു. ഈ ശുശ്രൂഷയിൽ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന നേതൃത്വം നൽകുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠയും നന്ദി മാമനച്ചൻ, വി സി വർഗീസ് അച്ഛൻ, പ്രിയപ്പെട്ട ബിജോയി അച്ഛൻ, ഐസക് വി പ്രകാശ് അച്ഛൻ, വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ഇതിന്റെ ഭാഗമാകുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും സ്നേഹ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ഇതിന്റെ ഭാഗമാകുന്ന എല്ലാ വിശ്വാസികളെയും സ്ഥലങ്ങളില് ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ഭക്തിയോടും വിശുദ്ധിയോടും ദൈവാശ്രയ ബോധത്തോടും ഈ ശുശ്രൂഷയുടെ ഭാഗമാകാൻ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി സുവിശേഷ ഗീതങ്ങളിലെ 230-ാമത്തെ ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 230-ാമത്തെ ഗീതം, എന്നേശുവല്ലാതെ എനിക്കൊരാശ്രയം ഭൂവിൽ നിന്നുള്ള സ്ഥിരം നമ്മൾ പാടാറുള്ള പാട്ട് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം.
എന്നേശുവല്ലാതില്ലേനിക്കൊരാശ്രയം ഭൂവിൽ തൻവാർവിലല്ലാതില്ലേനി കേവിസ്ത്രാമം വേറെ ഈ പാരിലും പരത്തിലും നിസ്തൂലനൻ പ്രിയൻ എന്തക്ഷകായൻ ദൈവമേ ല്ലാതില്ലാരും എന്നേശു മാത്രം മാതീയേനിക്കേതു നേരത്തും വൻ ഭാരങ്ങൾ പ്രയാസങ്ങൾ നേരിടും നേരത്തും എൻ സാരവേ ഞാൻ കാണുന്നുണ്ടൻ സ്നേഹസാഖിയ ഈ ലോകസാഖികളെല്ലാരും മാറിപ്പോയാലും എന്റെ രക്ഷകായൻ ദൈവമേ നീ അല്ലാതില്ലാരും എന്നേശു മാത്രം വാദിയേനി കേതു നേരത്തും എൻ ക്ഷീണിത രോഗത്തിലും നീ മാത്രമെൻ വൈദ്യൻ ും ഞാൻ കാണുന്നില്ല ലോകസാഖിയ എന്നാർവിടം എന്നാശ്രയം എന്നേശു കർത്താവേ എൻ രക്ഷകായൻ ദൈവമേ നീ അല്ലാതില്ലാരും എന്നേശു മാത്രം മാതീയേനി കേതു നേരത്തും എന്നാശ്രയം എന്നാശ്രയം എന്നേശു കർത്താവേ നീ ജീവിക്കുന്നതാലേ ഞാനും ജീവിക്കും നീപ്പോ നിൻ സ്നേഹമാം കോടി കീഴിൽ ഞാൻ കാണുന്നു ജയം എന്ത് രക്ഷകായൻ ദൈവമേ നീ അല്ലാതില്ലാരും എന്നേശു മാത്രം മതിയേനി ഏതു നേരത്തും.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധമായ സത്യേക ദൈവത്തിന്റെ നാമത്തിൽ തനിക്ക് സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമീൻ. എന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നതിനും ഒരുവാനിരിക്കുന്നതിനുമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. മേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളെ കർത്താവിയെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവിയെ കൃപയുണ്ടായി ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവിയെ ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, പാപിയുടെ അടി ആരോട് കാണേ എന്ന വിശ്വരാജാവേ നിനക്ക് സ്തുതി. ബാറിക്കുമോർ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, എന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, എന്റെ രാജ്യം വരേണമേ, എന്റെ തിരുഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെ ഓദൃഷ്ടം ഞങ്ങളെ രക്ഷിച്ചുള്ളതാണേ, എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ ഇസ്രായേലിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു, നിന്റെ ഉദരബലമായ കർത്താവ് യേശുമേശയാ വാഴ്ത്തപ്പെട്ടവനാകുന്നു, ശുദ്ധമുള്ള കന്യാമൃതമറിവേ തമ്പുരാന്റെ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ വണ്ണ സമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുള്ളേണമേ. ആമീൻ.
ബാറിക്കുമാർ കണിവാരൻ ദേവാനും കൃപയുള്ളവനും ദീർഘശമുള്ളവനും ഉത്തമനും മാതൃതയുള്ളവനും രഹസ്യങ്ങളെ അറിയുന്നവനുമായ ഞാൻ നല്ലതിരുവമ്പ് ചെയ്തിട്ടുള്ള പാപങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ ഞങ്ങൾക്ക് ബോധം നൽകിയതുകൊണ്ട് ഇപ്പോൾ നിന്റെ ദൈവനോട് എന്റെ പാപങ്ങൾക്കും കുറ്റങ്ങൾക്കും വിമോചനം യാചിക്കുന്നു. കൃപയോടെ എന്റെ പാപവേദനകളെ സുഖപ്പെടുത്തുകയും എന്റെ തെറ്റുകൾ മാപ്പ് തരികയും ചെയ്യണമേ. നിന്റെ ക്ഷണത്തിന്മേ മരിച്ചു പോയിരിക്കുന്ന വിശ്വാസികളെ നിന്റെ ഇഷ്ടം പ്രവർത്തിച്ചിട്ടുള്ള പരിശുദ്ധന്മാരുടെ കൂടാരങ്ങളിൽ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളോരും കൂടി നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധ ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഒരുമിച്ച് സ്തോത്രം ചെയ്ത് മാറ്റപ്പെടുകയും അറക്കേറണമേ. എന്റെ സൃഷ്ടാവേയും നിന്റെ ദൈവത്വത്തിന്റെ ധാരാളമായ കരുണകളാൽ കൃപയോടെ ഞങ്ങളെ രക്ഷിക്കണമേ. നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്റെ കൃപയിലും കരുണയിലുമില്ലാതെ ഞങ്ങൾക്ക് വേറെ ശരണവും ആശ്രയവുമില്ല. കർത്താവായ യേശു മിശിഹ സങ്കടകരമായ കണ്ണുകളോടുകൂടി നിന്റെ ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വർണ്ണിക്കപ്പെടാതല്ലാത്ത നിന്റെ ആത്മ കരുണയാൽ ഞങ്ങളുടെ ജീവിതകാലമൊക്കെയും ഞങ്ങളുടെ ബലഹീനതയ്ക്കും നീ സഹായമായിരിക്കണമേ. അശുദ്ധ പിശാചുക്കളുടെ വള്ളത്തിൽ നിന്നും ഞങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കണമേ. നിന്റെ കൃപയാൽ സർവ്വ കുറ്റങ്ങൾക്കും പാപങ്ങൾക്കും അകൃത്യങ്ങൾക്കും നിന്റെ സന്നിധിയിൽ നിന്ന് മോചനവും നൽകണമേ. ദീർഘക്ഷമയുള്ളവനും കൃപയും സത്യവാനും വളരെ ഉള്ളവനുമായ ദൈവമേ എന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈ സമയത്ത് ഞങ്ങൾ ബലഹീനതയിലേക്ക് തിരിഞ്ഞു നോക്കണമേ. കർത്താവേ നിന്റെ കരുണയാൽ ഞങ്ങളുടെ ബലഹീനതയെ സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്ത് എന്ന് ശാസ്ത്രങ്ങളെ കണ്ട് ലജ്ജിപ്പാനും നിന്റെ പരിശുദ്ധ തിരുനാമത്തെ നിന്നേക്ക് മഹത്വപ്പെടുത്തുവാനുമായിട്ട് നിന്റെ കൃപയാലും കരുണയാലും നല്ല അവസാനം തകയണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ സഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്ക് സ്തുതി സ്തോത്രവും കരേറ്റും. പോഷകൂല സുബാൻ ലവൽമീൻ
പരിശുദ്ധാത്മാവിന് സ്തുതിയുണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ള വൈദികരെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഈ നല്ല പ്രഭാതം നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഓരോ നിമിഷവും നമ്മളെ താങ്ങുകയും തന്റെ ബലമുള്ള കരങ്ങളിൽ സൂക്ഷിക്കുകയും ചെയ്യുന്ന ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. വളരെ അത്ഭുതകരമായ ഓരോ ദിവസവും ദൈവം നമ്മളെ താങ്ങുന്നു. ദൈവകരുണയ്ക്ക് എത്ര സ്നേഹത്തിന് എത്ര മറുപടി പറഞ്ഞാലും അത് മതിയാവില്ല എന്നുള്ള കാര്യവും നമുക്കറിയാം. നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ആത്മാർത്ഥമായി ദൈവസ്നേഹത്തിന് പ്രതിഫലമായി ആരാധിക്കുവാനും സ്നേഹിക്കുവാനും ഒരുക്കുള്ള മനസ്സ് നമുക്ക് നൽകണമേ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് താഴ്മയോടുകൂടി പ്രാർത്ഥിക്കാം. 25 സങ്കീർത്തനം 12 വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു, യഹോവ ഭക്തനായ പുരുഷനാര്, അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി താൻ അവനെ കാണിച്ചു കൊടുക്കും. യഹോവ ഭക്തനായ പുരുഷനാര്, അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി താൻ അവന് കാണിച്ചു കൊടുക്കും. യഹോവയുടെ സത്യത്വം തന്റെ ഭക്തന്മാർക്കുണ്ടാകുന്നു. നമ്മള് ദൈവം ജീവിതത്തിന്റെ നന്മയുടെ പൂർണ്ണത കണ്ടെത്തുന്ന ഒരു പാത കാണിച്ചു തരണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ ഭക്തിയോട് അന്വേഷിക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാവണം. ആ മനസ്സാണ് നമ്മളെ ദൈവം നമുക്ക് ഒരുക്കി തന്ന പാതയിൽ നടക്കുവാനും അതിൽ കൂടി ജീവിതത്തിന്റെ ലക്ഷ്യം കണ്ടെത്തുവാനും സഹായിക്കുന്നത്. നമുക്കറിയാമല്ലോ ഈ ലോക ജീവിത ഹ്രസ്വമാണ്. എത്ര നാള് നാം ഈ ലോകത്ത് ജീവിച്ചിരിക്കും നമുക്കറിയാൻ പാടില്ല. പലപ്പോഴും ഈ ലോകത്തിന്റെ നന്മയിൽ നിന്ന് അല്ലെങ്കിൽ ദൈവത്തിന്റെ നന്മയിൽ നമ്മളെ പിന്തിരിപ്പിക്കുന്ന ഒരുപാട് ശക്തി ഈ ലോകത്തിലുണ്ട്. എങ്കിലും ദൈവപാത ശ്രദ്ധയോടെ ചലിക്കുന്ന നമുക്ക് അതിനെയൊക്കെ മുൻകൂട്ടി കണ്ട് നമ്മുടെ ചുവടുകൾ പതറാതെ ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അങ്ങനെ ആ പാതയിൽ കൂടി യാത്ര ചെയ്യുമ്പോഴാണ് യഹോവയുടെ സഖിത്വം ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് സ്വപ്നം പോലും കാണാൻ സാധിക്കാത്ത അത്ര വലിയ അനുഗ്രഹമാണ്. ആ ഒരു വലിയ സൗഹൃദ ബന്ധങ്ങളിലേക്ക് ആഴമായി നമ്മെ നയിക്കപ്പെടുന്നത് ദൈവത്തിന്റെ പാതയിൽ കൂടി നമ്മൾ യാത്ര ചെയ്യുമ്പോഴാണ്. ഈ പറയുന്ന പോലെ അത്ര എളുപ്പമല്ല, അതിന് നല്ലപോലെ ദൈവകൃപ വേണം. ആ കൃപ കണ്ടെത്താൻ നമ്മുടെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയും കേൾക്കുന്ന വാക്കുകളും ഒക്കെ നമ്മളെ ശക്തീകരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് ഞങ്ങളൊക്കെ സ്നേഹത്തോട് ജോബിയച്ചൻ എന്ന് വിളിക്കുന്ന തോമസ് മാത്യു അച്ഛനാണ്. ഡാലസ് സെന്റ് പീറ്റേഴ്സ് പള്ളിയുടെ വികാരിയായിട്ട് സെന്റ് പോൾസ് പള്ളിയുടെ വികാരിയായിട്ട് അച്ഛൻ സേവനം അനുഷ്ഠിക്കുന്നു. അച്ഛന്റെ ശുശ്രൂഷകള് വിവിധ മേഖലയിൽ വളരെ അനുഗ്രഹീതമായി നടക്കുന്നു എന്നുള്ളത് നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ അച്ഛൻ ഏത് സമയത്ത് ആവശ്യപ്പെട്ടാൽ ഒരു മടിയും കൂടാതെ ഇതിൽ സംബന്ധിക്കുകയും ആവശ്യമായിരിക്കുന്ന നല്ല ദൂതുകളെ വളരെ ശാന്തമായി നമ്മുടെ ഹൃദയങ്ങളിലെ കോർത്തിടക്കാനുള്ള അച്ഛന്റെ ആ ഒരു പാഠവം ശ്രദ്ധിക്കപ്പെട്ടതാണ്. അതുപോലെ വളരെ ചെറുപ്പത്തിന്റെ ചുറുചുറുക്കോടെ അച്ഛന് മദ്രാസന കാര്യങ്ങളിലും ഇടവ കാര്യങ്ങളിലും ഒക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ എല്ലാവരുടെയും പേരില് എന്റെ പ്രിയ അനുജനായിരിക്കുന്ന പ്രിയപ്പെട്ട തോമസ് മാത്യു അച്ഛനെ ഈ ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് തിരുവചന ധ്യാനത്തിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴും സുവിശേഷ ഗീതങ്ങളിലെ 266 ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 266 ഗീതം മുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട അച്ഛൻ തിരുവചന ധ്യാനം നിർവഹിക്കുന്നതാണ്.
വായിശുനാഥ സ്നേഹനാഥ ഹായൻ ഹൃദയം തേടിയിടും സ്നേഹമേ വായിശുനാഥ നീയൻ പ്രാണനാഥൻ നീയൻ സ്നേഹരാജൻ നിന്നിലെല്ലാം ജീവാനും സ്നേഹവുമേ വായിശുനാഥ പാരിലില്ലിതുപോ വാനിലില്ലിതുപോ നീയൊഴിഞ്ഞുള്ളോരാനന്ദം ചിന്തിച്ചിടാ വായിശുനാഥ പൂക്കൾക്കില്ല പ്രഭ തേന്മധുരമല്ല നീ വരുമ്പോഴൻ ആനന്ദം വർണ്യമല്ല വായിശുനാഥ വേണ്ട പോകരുതേ നാഥ നിൽക്കേണമേ തീർത്തുകൊള്ളാം ഞാൻ നല്ലൊരു ഭൂമണ്ഡപം
വാവായിശുദാഥ ആധിചേരുകിലും വ്യാധി നോവുകിലും നീയരികിലെന്നാൽ ആലിനിക്കാശ്വാസമേ വാവായിശുനാഥ വാവായിശുനാഥ വാവസ്നേഹനാഥ ഹായൻ ഹൃദയം തേടിയിടും സ്നേഹമേനി വാവായിശുനാഥ.
തിരുവചന ധ്യാനത്തിനായി പ്രിയപ്പെട്ട തോമസ് മാത്യുവച്ചനെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു.
താങ്ക് യു രാജേഷ്. അച്ഛ കേക്കുന്നുണ്ടോ? ദൈവത്തിന്റെ പരിശുദ്ധമാതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ ഏറ്റവും സ്നേഹവും വാത്സല്യവുമുള്ള വൈദിക സഹോദരങ്ങളെ, ഗുരുക്കന്മാരെ, പ്രിയ സഹോദരങ്ങളെ, വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സമൂഹമായി ഒരു മനസ്സോടുകൂടി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം മനസ്സോടുകൂടി ആഗ്രഹിച്ച് കടന്നു വന്നിരിക്കുന്ന ഈ വിശ്വാസ സമൂഹത്തിന് മധ്യത്തിൽ അല്പസമയം സമയം ചെലവഴിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. അതിന് അവസരം നൽകി ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഒരുമിച്ചുള്ള നമ്മുടെ ഈ പ്രാർത്ഥനകൾ, ഒരു മനസ്സോടുകൂടി ഒരേ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയുള്ള നമ്മുടെ ഈ പ്രാർത്ഥനകളൊക്കെയും ദൈവം തമ്പുരാന്റെ മുൻപാകെ ഒരുപാട് വിലയുള്ളതാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു മനുഷ്യനെ പോലും ദൈവം തമ്പുരാൻ വിളിച്ചത് ആ മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയോ അവന്റെ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയോ ആയിരുന്നില്ല. ദൈവവിളികളെല്ലാം ഒരു സമൂഹത്തിന് വേണ്ടിയുള്ളതായിരുന്നു. പഴയ കാലഘട്ടങ്ങളിൽ അത് ചില വ്യക്തികളിലേക്ക് മാത്രം കേന്ദ്രീകരിച്ചപ്പോൾ കർത്താവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം അപ്പസ്തോലിക സഭയിൽ എല്ലാവർക്കുമുള്ള ദൗത്യമാണ് വിളിയുടെ മഹത്വം മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നുള്ളത്. നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടവരാണ്, നമ്മളെല്ലാവരും ഐക്യപ്പെട്ടവരാണ്. അപ്പസ്തോലിക സഭയുടെ ശ്ലൈഹിക സഭയുടെ ഭാഗമാണ് നമ്മളെല്ലാവരും. നമുക്കെല്ലാവർക്കും പ്രേഷിത പ്രവർത്തനം നടത്താനുള്ള ഒരു ഉത്തരവാദിത്വം. വി ഓൾ ഹാവ് ദ റെസ്പോൺസിബിലിറ്റി ടു ഡു ദ മിനിസ്ട്രി ദ ജീസസ് ക്രൈസ്റ്റ് ഹാസ് ഫിനിഷ്ഡ് ഹിയർ. ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിൽ കർത്താവ് പൂർത്തീകരിച്ച ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിൽ പൂർത്തീകരിക്കപ്പെട്ടു എന്ന് മറ്റുള്ളവർ വിചാരിച്ച ചില കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ട ചുമതല നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ് ക്രിസ്ത്യാനി എന്ന നാമവും പേര് ജീവിക്കുന്ന നമ്മുടെയൊക്കെയും ഉത്തരവാദിത്വം. അതുകൊണ്ട് തന്നെ ഓരോ വിളിയുടെയും, നമുക്ക് വേദപുസ്തകപരമായി നമുക്കറിയാവുന്ന ഓരോ വിളിയുടെയും അന്തസത്ത മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുക എന്നുള്ളത് ഒരു വലിയ ആവശ്യമാണ്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ. അതുമായി ബന്ധപ്പെട്ട ഒരു ഒരു വ്യക്തിയെ പരിചയപ്പെടാനാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. വിളിയുടെ കാര്യത്തിൽ വ്യക്തിപരമായി എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം തോന്നിയിട്ടുള്ള ഒരു വിളിയാണ് വേദപുസ്തകത്തിൽ ഏലിഷ പ്രവാചകന്റെ വിളി. ഏലിഷ പ്രവാചകനെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രവാചകനായതുകൊണ്ട് തന്നെ ഒരുപാട് ഇൻട്രൊഡക്ഷൻ ഒന്നും ഇല്ലാതെ തന്നെ ഏലിഷ പ്രവാചകനുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ സംഭവം നിങ്ങളുമായിട്ട് ചിന്തിക്കാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏലിഷ പ്രവാചകൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഏലിയാവിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് ലഭിച്ച ഒരു പ്രവാചകനാണ്, മരിച്ചവരെ ഉയർപ്പിച്ച പ്രവാചകനാണ്, ഒരുപാട് ഒരുപാട് അത്ഭുത പ്രവർത്തനങ്ങൾ അതുമാതിരി നടത്തിയ പ്രവാചകനാണ്, നയമാന്റെ കുഷ്ഠരോഗം മാറ്റിയ പ്രവാചകനാണ്. ഏലിഷ പ്രവാചകൻ ഷാഫാത്തിന്റെ മകനായ ഏലിഷയെ അവതരിപ്പിക്കുമ്പോൾ തന്നെ ഒന്ന് രാജാക്കന്മാർ 19 അധ്യായത്തിൽ അവതരിപ്പിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, പ്രത്യേകിച്ച് ഒരു വിളി അവിടെ നടക്കുന്നില്ലെങ്കിൽ പോലും ഏലിയാവ് പ്രവാചകന്റെ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ തന്നെ ഏലിഷ പ്രവാചകൻ തന്റെ അതുവരെ ഉണ്ടായിരുന്ന ജീവിതത്തെ മുഴുവനും ചുട്ടുകരിച്ച് കളയുന്നത് നമുക്ക് കാണാം. 12 ജോഡി കാളകൾ, പന്ത്രണ്ട് ജോഡി കാളകളെ ഉഴുതുകൊണ്ടിരിക്കുന്ന സമയത്താണല്ലോ എലീശാ പ്രവാചകനെ ഏലിയാവ് പ്രവാചകൻ കണ്ടുമുട്ടുന്നത്. കണ്ടുമുട്ടിയതിനു ശേഷം അവന്റെ ജീവിതം ആകപ്പാട് കീഴ്മൽ മറിയുകയാണ്. പുതിയ നിയമത്തിൽ സക്കായിക്കുണ്ടായതുപോലെയുള്ള ഒരു അനുഭവം. പന്ത്രണ്ട് കാളകളെയും അവയുടെ ഉഴുതുമറിക്കുവാൻ ഉപയോഗിച്ചിരുന്ന കലപ്പകളുമൊക്കെ ഒരുമിച്ച് കൂട്ടി കാളകളെ മുഴുവനും കൊന്ന് കലപ്പയിൽ തീ ഉണ്ടാക്കിയതിന് കലപ്പ മുഴുവനും കത്തിച്ച് തീ ഉണ്ടാക്കിയതിനു ശേഷം അവയെ അതിൽ പാചകം ചെയ്ത് നാട്ടുകാർക്ക് മുഴുവൻ വിളമ്പി അന്ന് വരെ ഉണ്ടായിരുന്ന സമ്പാദ്യങ്ങൾ മുഴുവനും എരിച്ച് കളഞ്ഞ് തന്റെ ഭൂതകാലം എരിച്ച് കളഞ്ഞ് പുതിയ വർത്തമാനകാലത്തിലേക്ക് അല്ലെങ്കിൽ ഭാവി ജീവിതത്തിലേക്ക് ഒരു പുതിയ മനുഷ്യനായി നടന്നു കയറിയ ഒരു വ്യക്തിയാണ് എലീശാ പ്രവാചകൻ. അതുകൊണ്ട് തന്നെ പുറകോട്ട് നോക്കാത്തവൻ, കർത്താവിന്റെ ഉപദേശം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ കലപ്പയ്ക്ക് കൈവച്ചതിന് ശേഷം പുറമോട്ട് നോക്കാത്തവനാണ് എലീശാ പ്രവാചകൻ. നമുക്കൊക്കെയും ഉള്ള ഒരു വിളി എലീയാവ് പ്രവാചകന്റെ പുറംകുപ്പായം അവന്റെ ദേഹത്ത് വീണപ്പോഴാണ് അവൻ ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നത്. നമ്മുടെയൊക്കെയും ശിരസിൽ പരിശുദ്ധ റൂഹായുടെ അടയാളം അത് മൂറോനിലൂടെ പതിച്ചപ്പോൾ നമുക്കുണ്ടാകേണ്ടുന്ന മാറ്റവും ഇപ്രകാരമുള്ള മാറ്റങ്ങളാണ്. ജീവിതത്തിൽ ചില കാര്യങ്ങൾ നാം ഒരുപാട് കഷ്ടപ്പെട്ട് നേടിയെടുത്ത ചില വസ്തുതകൾ ഉപേക്ഷിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ ഏലിയാവ് പ്രവാചകന്റെ ജീവിത അവസാനത്തിലും നമ്മൾ കാണുന്ന ചില സംഗതികളുണ്ട്. പല തവണ ഏലീശായോട് പറയുന്നുണ്ട്, നീ ഇവിടെ നിൽക്കുക, ഞാൻ പോയിട്ട് വരാം. എടുക്കപ്പെടേണ്ട സമയമാകുമ്പോൾ യോർദാനിലും എരിഹോവിലും വെച്ച് രണ്ടു മൂന്ന് തവണ ഏലീശായി ഏലിയാവ് വിലക്കുന്നുണ്ട്, എന്നോട് കൂടി ഇനി നീ യാത്ര ചെയ്യണ്ട, കാരണം എനിക്ക് തിരിച്ചു പോകാനുള്ള സമയമായി എന്ന് അവനെ പലപ്പോഴും വിലക്കുന്നുണ്ട്. ആ വിലക്കുകളൊക്കെ കേട്ടിട്ടും ഏലീശ തന്റെ ഗുരുവിനോടൊപ്പം പറ്റിച്ചേർന്ന് മുമ്പോട്ട് പോവുകയാണ്. യോർദാനിൽ തന്റെ പുറം ചട്ട ഉപയോഗിച്ച് യോർദാൻ വിഭാഗിച്ച് അവർ അക്കരയ്ക്ക് കടന്നതിനു ശേഷമാണ് ഏലിയാവ് പ്രവാചകനെ ഈ തീത്തേരിൽ എടുത്തുകൊണ്ട് അഗ്നിത്തേരിൽ എടുത്തുകൊണ്ട് ദൈവം തമ്പുരാൻ പോകുന്നത്. അവിടെ വെച്ച് അങ്ങനെ ഒരു നന്മ ഏലീശാ പ്രവാചകന്റെ ജീവിതത്തിലേക്കും ലഭിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ത്യാഗത്തിലൂടെയും സഹനത്തിലൂടെയും വിട്ടുകൊടുക്കലിലൂടെയും ആർജിച്ചെടുത്ത ഒരു വലിയ ദൈവീക ജീവിതമാണ് എലീശാ പ്രവാചകന്റെ. അതുകൊണ്ട് തന്നെയാണ് മരിച്ച പൈതലിനെ സൗഖ്യമാക്കാൻ കഴിയുന്നതും പൂർണ്ണമായും കുഷ്ഠരോഗിയായിരുന്ന നയമാനെ സൗഖ്യമാക്കാനും മാത്രമുള്ള ദൈവീക വരമുണ്ടാകുന്നതും. പ്രത്യേകിച്ച് ഒരു സ്പർശനം പോലും ഇല്ലാതെയാണ് കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്നത്. അതുപോലെ തന്നെ ആ കുഷ്ഠ നയമാന്റെ പണം കടം മേടിക്കാൻ തക്കവണ്ണം പ്രതിഫലമായിട്ട് ചോദിച്ചു മേടിക്കാൻ ഗേഹസി പോകുന്നതിനെ കുറിച്ച് അവൻ രഥത്തിൽ നിന്ന് നിന്റെ മുമ്പിലേക്ക് വന്നപ്പോൾ എന്റെ ഹൃദയം നിന്നോടുകൂടെ ഉണ്ടായിരുന്നില്ലയോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അത്രമാത്രം തന്റെ ശിഷ്യന്റെ അല്ലെങ്കിൽ തന്നോടൊപ്പമുള്ളവരുടെ മനസ്സോടുകൂടി യാത്ര ചെയ്യാൻ വരെ കഴിയുന്ന ഒരു മനുഷ്യനായിരുന്നു ഏലീശാ പ്രവാചകൻ. അത്രമാത്രം ഒരു മഹത്വം ഏലീശാ പ്രവാചകൻ ഉണ്ടായിരുന്നു. അത് പലപ്പോഴും പലർക്കും മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കാതെ പോയി എന്നുള്ളത് ഒരു വലിയ സങ്കടമാണ്. എന്നാൽ ഞാൻ ഇന്ന് ചിന്തിക്കാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 6:1 വാക്യങ്ങളാണ്. ഒരു ചെറിയ കഥയാണ്, ഒരു നാടോടി കഥ പോലെയുള്ള ഒരു കഥയാണ് അവിടെ നമ്മൾ കാണുന്നത്. നമ്മൾ ഒരുപാട് സ്കൂളുകളിലൊക്കെയും ചെറിയ പ്രായത്തിൽ പഠിച്ചിട്ടുള്ള ഒരു കഥയുമായി സാമ്യമുള്ള ഒരു കഥ. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 6:1 വാക്യങ്ങൾ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്.
പ്രവാചക ശിഷ്യന്മാർ എലീശായോട്, ഞങ്ങൾ പാർക്കുന്ന ഈ സ്ഥലം ഞങ്ങൾക്ക് തീരെ ഇടുക്കമായിരിക്കുന്നു എന്ന് നീ കാണുന്നുവല്ലോ. ഞങ്ങൾ യോർദാനോളം ചെന്ന് അവിടെ നിന്ന് ഓരോരുത്തൻ ഓരോ മരം കൊണ്ടുവന്ന് ഞങ്ങൾക്ക് പാർക്കേണ്ടതിന് ഒരു സ്ഥലം ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു. പോകുവിൻ എന്ന് അവൻ പറഞ്ഞു. അവരിൽ ഒരുത്തൻ, ദയചെയ്ത് അടിയങ്ങളോട് കൂടെ പോരേണമേ, പോരാം എന്ന് അവൻ പറഞ്ഞു. അങ്ങനെ അവൻ അവരോടുകൂടെ പോയി. അവർ യോർദാങ്കലെത്തി മരം മുറിച്ചു. എന്നാൽ ഒരുത്തൻ ഒരു മരം മുറിക്കുമ്പോൾ കോടാലിയൂരി വെള്ളത്തിൽ വീണു. അയ്യോ കഷ്ടം യജമാനനെ, അത് വായ്പ വാങ്ങിയതായിരുന്നു എന്ന് അവൻ നിലവിളിച്ചു. അത് എവിടെ വീണു എന്ന് ദൈവപുരുഷൻ ചോദിച്ചു. അവൻ ആ സ്ഥലം അവനെ കാണിച്ചു. അവൻ ഒരു കോൽ വെട്ടി അവിടെ എറിഞ്ഞു. ആ ഇരുമ്പ് പൊങ്ങി വന്നു. അത് എടുത്തു കൊടുക്കുക എന്ന് അവൻ പറഞ്ഞു. അവൻ കൈനീട്ടി അതെടുത്തു.
1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിലെ സംഭവമാണ് നമ്മളിപ്പോൾ കേട്ടത്. പ്രവാചകന്റെ ശിഷ്യന്മാർ, എലീശ പ്രവാചകനും ശിഷ്യന്മാരും കൂടി ഒരുമിച്ച് താമസിക്കുന്ന ഒരു സാഹചര്യം. അത് ഓരോ കാലഘട്ടം കഴിയും തോറും അവ എലീശ പ്രവാചകന്റെ മഹത്വം മനസ്സിലാക്കി ആളുകൾ കൂടിക്കൂടി വന്നതുകൊണ്ടായിരിക്കാം. അവര് ഒരിക്കൽ പറയുകയാണ്, ഈ സ്ഥലം ഞങ്ങൾക്ക് ഇടുക്കമായിരിക്കുന്നു എന്ന് നീ അറിയുന്നുവല്ലോ. ഈ ഇടുക്കം അല്ലെങ്കിൽ ഞെരുക്കം എന്ന് പറയുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മുടെ എല്ലാ ജീവിതത്തിലും ഉണ്ടാകാറുണ്ട്. മാനസിക പ്രയാസങ്ങൾ, അതുപോലെ തന്നെ ഭൗതികമായ ഞെരുക്കങ്ങൾ നമ്മുടെ ഭവനങ്ങളിൽ, അതുപോലെ തന്നെ നമ്മളുടെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ കുടുംബങ്ങളിൽ, അതുപോലെ ദേവാലയങ്ങളിൽ, ജോലി സ്ഥലങ്ങളിൽ, ഇടവകളിൽ ഒക്കെ ഇതുപോലെയുള്ള ചില ഞെരുക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. നമുക്ക് നമ്മുടെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ, അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാത്ത, കോംപ്രമൈസ് ചെയ്ത് പോകാൻ പറ്റാത്ത ഒരുപാട് ഞെരുക്കങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. പക്ഷെ അതിൽ 90% കുറിച്ചും നമുക്ക് വലിയ ധാരണ ഉണ്ടാകാറില്ല എന്നുള്ളതാണ് ഒരു വലിയ സങ്കടം. നമ്മുടെ ഈ ദേവാലയങ്ങളിലെ ഒരു ഒരു വലിയ ഒരു ട്രെൻഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, എത്ര ഒരു ഒരു 50% കൂടുതൽ ആളുകളും പള്ളിയിൽ വരാനും പ്രാർത്ഥിക്കാനും ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ വിശ്രമിക്കാൻ ആഗ്രഹിക്കുന്ന 2 സമയങ്ങളാണ്, 1 തുദ്ദേന്റെ സമയവും 2 സെർമന്റെ സമയവും. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ആരാധനയിൽ ഇത്രമാത്രം പ്രാധാന്യമുള്ള 2 സമയങ്ങൾ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മധ്യസ്ഥ പ്രാർത്ഥന, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ല എന്നാണ് പലപ്പോഴും ഓർത്തഡോക്സുകാരൊക്കെയും പരസ്പരം നമ്മെക്കുറിച്ച് തന്നെ അല്ലെങ്കിൽ മറ്റുള്ള സഭക്കാർ നമ്മെക്കുറിച്ചിട്ടുള്ള കുറ്റം പറയുന്നത്. നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ല, പേര് പറഞ്ഞ് പ്രാർത്ഥിക്കാറില്ല എന്ന് പറയാറുണ്ട്. പക്ഷേ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയും മരിച്ചവർക്ക് വേണ്ടിയും പേരുറക്കെ പറയുന്നില്ലെങ്കിൽ പോലും വൈദികൻ, അവിടെ പ്രധാന കാർമ്മികൻ തന്റെ ത്രോണോസിൽ അവ കാസായാലും പീലാസായാലും കുരിശു വരച്ച് ജീവനോടിരിക്കുന്നവരെ വാങ്ങിപ്പോയവരെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന 3 വീതം പ്രാർത്ഥനകളുള്ള 6 തുദ്ദേനകളാണ് അവിടെ വായിക്കുന്നത്. അവിടെ എന്നെയും നിന്നെയും നമ്മുടെ വാങ്ങിപ്പോയവർ, നമ്മുടെ കുടുംബാംഗങ്ങളെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പലരും പലപ്പോഴും അവിടെ കാപ്പി ഉണ്ടാക്കുന്നതിലും അതുപോലെയുള്ള ഗോസിപ്പ് പരത്തുന്നതിലും ഉള്ള തിരക്കിലായിരിക്കും. അതുപോലെ തന്നെയാണ് സർമ്മൻ നടക്കുന്ന സമയം. ഒരു വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ, വിശുദ്ധ കുർബാനയുടെ ഏറ്റവും അടിസ്ഥാനപരമായ വിശുദ്ധ കുർബാനയെക്കുറിച്ച് നമ്മൾ പിതാക്കന്മാരെ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം, ബ്രേക്കിംഗ് ഓഫ് ദ ബ്രെഡ് ആൻഡ് ബ്രേക്കിംഗ് ഓഫ് ദ വേർഡ്. വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ വചനം, സോറി, അപ്പം മുറിക്കലും വചനം മുറിക്കലുമാണ്. ഏറ്റവും അടിസ്ഥാനപരമായി പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 സംഗതികൾ അവിടെ നടക്കുന്നത് അപ്പം മുറിക്കലും വചനം മുറിക്കലുമാണ്. അപ്പം മുറിക്കുന്നത് പോലെയുള്ള പ്രാധാന്യം തന്നെ വചനത്തിന്റെ വിഭാഗിക്കലിലും ഉണ്ട്, വിഭജിക്കലിലും ഉണ്ട്. വചനം വിഭജിക്കലിലും സമാനമായ പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടതാണ്. എന്നാൽ അറിഞ്ഞോ അറിയാതെയോ, അറിവോടോ അറിവ് കൂടാതെയോ പലപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്രമത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന സമയം ഈ 2 സമയങ്ങളാണ്. പക്ഷേ ഇതുപോലും നമുക്ക് ചിലപ്പോഴൊക്കെ വലിയ പ്രാധാന്യമായിട്ട് തോന്നാറുമില്ല, ഇതൊരു വലിയ പ്രയാസമായിട്ട് നമുക്ക് തോന്നാറില്ല. നമ്മുടെ ഭവനങ്ങളിലായാലും ഇതുപോലെയുള്ള ചില ഫണ്ടമെന്റൽ കാര്യങ്ങളിൽ നമുക്ക് വീഴ്ച വരുമ്പോഴും അല്ലെങ്കിൽ ഫണ്ടമെന്റൽ കാര്യങ്ങൾ നമുക്ക് ലഭിക്കാതെ വരുമ്പോഴും, ദിവസേനയുള്ള പ്രാർത്ഥനകൾ മുടക്കം വരുമ്പോഴും, അല്ലെങ്കിൽ ദേവാലയങ്ങളിലുള്ള ആഴ്ചതോറുമുള്ള ആരാധനകളിൽ മുടക്കം വരുമ്പോഴും, സ്പിരിച്വൽ ഓർഗനൈസേഷൻസിൽ പങ്കെടുക്കാനുള്ള സാഹചര്യങ്ങൾ കുറഞ്ഞു വരുമ്പോഴും നമുക്കതൊന്നും വലിയ ഇൻകൺവീനിയൻസ് ആയിട്ട് തോന്നിയിട്ടില്ല എന്നുള്ളതൊരു വലിയ സങ്കടമാണ്. ഇവിടെ നമുക്ക് ഞെരുക്കമുണ്ട് എന്ന് അല്ലെങ്കിൽ ഇടുക്കമുണ്ട് എന്ന് പ്രവാചകന് ശിഷ്യന്മാർക്ക് തോന്നി എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. പക്ഷെ ഇവിടെ ഇടുക്കമുണ്ടെങ്കിലും ഞെരുക്കമുണ്ടെങ്കിലും ആത്മീയമായ ശോഷണം നമ്മുടെ ഇടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എങ്കിലും ഇതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് സങ്കടകരം എന്ന് പറഞ്ഞാൽ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് ഒരു വലിയ നിർഭാഗ്യകരമായ ഒരു അവസ്ഥയാണ്. വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു ഒരു ട്രൂത്ത് ആണത്. നമുക്കതൊന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അവിടെ ഇടുക്കമുണ്ട്, ഞെരുക്കമുണ്ട്, മുമ്പോട്ട് പോകാനുള്ള സാധ്യതയ്ക്ക് ഒരുപാട് കുറവുകളുണ്ട്, എന്നിട്ടും നമുക്കതൊന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. പ്രവാചക ശിഷ്യന്മാർ അത് മനസ്സിലാക്കിയത് മാത്രമല്ല, അവർക്ക് അതിനുള്ള ചില സൊല്യൂഷൻസ് അവരുടെ മനസ്സിലുണ്ടായിരുന്നു. മനസ്സിലുണ്ടായിരുന്നതനുസരിച്ച് അവർ പ്രവർത്തിക്കുകയല്ല, അവർ ചെയ്യുന്നത് നേരെ ഗുരുവിന്റെ അടുത്ത് ചെല്ലുകയാണ്. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന ഒരു വലിയ അപജയമാണ്, ഒരു പരാജയമാണ്. നമുക്കൊരു ഓടിച്ചെല്ലാൻ ഒരു ഗുരു ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ സമാധാനമാണ്. ഏതെങ്കിലും സാഹചര്യങ്ങളിൽ പ്രയാസം ഉണ്ടാകുമ്പോൾ ഒരു ഗുരുവിന്റെ അടുത്തേക്ക്, ഒരു ആചാര്യന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുക എന്ന് പറയുന്ന ഒരു വലിയ സമാധാനമാണ്. അവർക്ക് അങ്ങനെ ചെല്ലാൻ ഒരു ഗുരു ഉണ്ടായിരുന്നു. അങ്ങനെ ഗുരുവിന്റെ അടുത്തേക്ക് ചെന്നിട്ട് അവര് പറയുന്ന സൊല്യൂഷൻ, നമുക്ക് എങ്ങനെയെങ്കിലും ഒരു കെട്ടിടം തട്ടിക്കൂട്ടണം എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് അവർ പറഞ്ഞത് ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ഭാഗം നിർവഹിക്കാനുണ്ട്, ഞങ്ങൾ അത് ചെയ്യാം, ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ഹാർഡ് വർക്ക് നമ്മൾ ചെയ്യാം. അതിനവർ പറഞ്ഞു ഓരോരുത്തരും ഓരോ മരം കൊണ്ടുവന്ന് ഞങ്ങൾക്ക് പാർക്കേണ്ടതിന്റെ സ്ഥലമുണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു. അത് മറ്റുള്ളവരെ കൊണ്ട് വേണമെങ്കിൽ ചെയ്യിപ്പിക്കണമായിരുന്നു, പ്രവാചകനെ കൊണ്ട് വേണമെങ്കിൽ, അത്ഭുതം കൊണ്ട് വേണമെങ്കിൽ ഒരു ഭവനം നിർമ്മിക്കാനുള്ള സാഹചര്യം അവർക്കുണ്ടായിരുന്നു. എങ്കിലും നമ്മുടെ ഇടയിലുള്ള ഞെരുക്കങ്ങൾക്കൊക്കെയും മാറ്റമുണ്ടാകണമെങ്കിൽ നമ്മുടെ ഒക്കെയും ഭാഗത്തു നിന്നുള്ള ചെറിയ ചെറിയ ചില എഫേർട്സ്, പരിശ്രമങ്ങൾ ഉണ്ടാകണം. അങ്ങനെ പരിശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമേ അവിടെ എന്തെങ്കിലുമൊക്കെ മാറ്റമുണ്ടാകാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ പുറത്തുനിന്ന് ഇപ്പം യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ ചെയ്യുന്നത് പോലെ, യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരും അവർക്ക് വിശക്കുന്നു എന്ന് കർത്താവ് പറയുമ്പോൾ ഉടനെ അവർ പറയുന്ന ഒരു സാഹചര്യം നമുക്ക് അവരെ ചുറ്റുമുള്ള ഊരുകളിലേക്കും കുടികളിലേക്കും പറഞ്ഞയക്കാം. അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിലുള്ള പണത്തിന് അപ്പം മേടിച്ചു കഴിഞ്ഞാൽ തികയുകയില്ല, തൊട്ടപ്പുറത്തു നിന്നുള്ള അപ്പമൊക്കെ കളക്ട് ചെയ്താൽ പോലും അത് തികയില്ല എന്നൊരു ഒരു സാഹചര്യം. കാര്യം ഇവരെല്ലാവരും പ്രശ്ന പരിഹാരം ആഗ്രഹിക്കുന്നത് പുറത്തുനിന്നാണ്. പ്രശ്നത്തിന്റെ പരിഹാരം പുറത്തല്ല പ്രിയപ്പെട്ടവരെ. പ്രശ്നം, ഏതെങ്കിലും പ്രയാസങ്ങൾ, ഞെരുക്കുകൾ, ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതിന് നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന ഒരു ചെറിയ ചെറിയ ചില ചുവടുകൾ നമ്മൾ വെക്കുമ്പോൾ മാത്രമേ അതിന് പ്രയാസങ്ങളും വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധിക്കുകയുള്ളൂ. പലപ്പോഴും ഇന്ന് നമുക്കറിയാവുന്ന ഒരു സാഹചര്യമാണ്, പ്രത്യേകിച്ച് കോവിഡ് പോലെയുള്ള പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കറിയാവുന്ന ഒരുപാട് സഹോദരങ്ങൾ അതിനെ ഒരു ജീവിത മാർഗമാക്കി മാറ്റിയ ആളുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. നമുക്കും ചിലപ്പോഴൊക്കെ അറിയാമായിരിക്കും. കോവിഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് സന്നദ്ധ സംഘടനകൾ, ദേവാലയങ്ങൾ, അതുപോലെ തന്നെ വ്യക്തിപരമായിട്ടും സംഘടനാപരമായിട്ടും ഒക്കെ സഹായിക്കാൻ തക്കവണ്ണം മുമ്പോട്ട് വരുമ്പോൾ അതിനെ ചൂഷണം ചെയ്തുകൊണ്ട് അതൊരു ഉപജീവന മാർഗമായി കണ്ട് അതിനെ പരമാവധി ഉപയോഗിക്കുന്ന ചില ആളുകളുണ്ട്. സ്വന്തമായിട്ട് പ്രത്യേകിച്ച് ഒരു എഫേർട്ട് എടുക്കാതെ മറ്റുള്ളവരെ കൊണ്ട് തങ്ങളുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം പരിശ്രമിക്കുന്ന ആളുകളുണ്ട്. വളരെയധികം ഖേദകരമാണ്, അത് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നില്ല എന്ന് പറയുമ്പോഴും. അപ്പോൾ അങ്ങനെ അവർ ഗുരുവിനോട് പറയുകയാണ്, ഞങ്ങൾക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് പരിഹാരം ഉണ്ടാക്കാൻ ഞങ്ങൾ ചെറിയ ചെറിയ ചില എഫേർട്സ് ഞങ്ങൾ എടുക്കാൻ പോവുകയാണ് എന്ന് പറയുന്നു. അതിനേക്കാൾ ഉപരിയായി അതിനുശേഷം അവർ പറയുന്ന ഒരു വാചകമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവരെ പൊക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഗുരു പൂർണ്ണമായ സമ്മതം നൽകുന്നു. എങ്കിലും അവരിൽ ഒരുത്തൻ ഗുരുവിനോട് ചോദിക്കുകയാണ്, ദയചെയ്ത് അടിയങ്ങളോടുകൂടെ പോരാടണമേ എന്ന് അപേക്ഷിച്ചു. നമ്മളൊക്കെയും സ്വർഗസ്ഥനായ പിതാവ് എന്ന കർത്തൃത്വാസനിൽ പോലും പറയുന്നുണ്ട്, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും എത്രമാത്രം ആത്മാർത്ഥമായിട്ടാണ് ഇത് പ്രാർത്ഥിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്നുള്ളതൊരു ചോദ്യമാണ്. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം, യേശു ക്രിസ്തു എന്താണ് ആഗ്രഹിക്കുന്നത്? ഒരു ക്രിസ്ത്യാനിയെ കുറിച്ച് ആഗ്രഹിക്കുന്നത് പോലെ ഇവിടെ പ്രാക്ടിക്കലാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ കർത്താവ് അന്നത്തെ യഹൂദന്മാർ 3.5 വർഷമെങ്കിലും നൽകി. പക്ഷേ ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിൽ വന്നിട്ട് ചില മാറ്റങ്ങളൊക്കെ വരുത്താൻ തക്കവണ്ണം കർത്താവ് ആഗ്രഹിച്ചാൽ, നിന്റെ രാജ്യം, അവന്റെ രാജ്യം വരാൻ തക്കവണ്ണം കർത്താവ് ഒരു പരിശ്രമം നടത്തിയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല 3.5 വർഷം പോയിട്ട് 1.5 വർഷം പോലും കർത്താവിന് അവിടെ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുമായിരുന്നു, ഇവിടെ സാധിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. ഗുരുവിനെ നമ്മോടുകൂടെ കൂട്ടാനുള്ള ഒരു സാഹചര്യം നമുക്കുണ്ടാവണം. ഗുരുക്കന്മാർ, നമ്മളൊക്കെ ഒരു നമ്മുടെ ഒരു മലയാളി സംസ്കാരത്തിന്റെ ഭാഗമാണ് ഗുരുത്വം എന്ന വാക്ക്. എവിടെ പോയാലും എത്രയൊക്കെ നന്മ അവനുണ്ടായാലും ഗുരുത്വമില്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു വിജയം ഉണ്ടാകുകയില്ല എന്ന് നമ്മളൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും ഒക്കെ വണങ്ങിയതിനു ശേഷം ഓരോ കാര്യങ്ങളും ചെയ്യാൻ തക്ക നമ്മൾ ആഗ്രഹിക്കുന്നത്. ഗുരുക്കന്മാരെ വണങ്ങേണ്ടത് ആവശ്യമാണ്. സുകുമാരൻ എന്ന ഒരു കവിയെ കുറിച്ചുള്ള കഥ കേട്ടിട്ടുണ്ട്. തന്റെ ഗുരുവിനെ കൊല്ലാൻ ആഗ്രഹിച്ച ആ ശിഷ്യൻ ഒരിക്കൽ ഗുരു തന്നെക്കുറിച്ച് തന്നെ ചില നന്മകൾ പറഞ്ഞ് തന്റെ ഭാര്യയോട് പങ്കുവയ്ക്കുന്നത് കേട്ട് സ്വയം ഉമിത്തിയിലിറങ്ങി നീറുനീറി തന്റെ ജീവിതം അവസാനിപ്പിച്ച ഒരു കഥ കേട്ടിട്ടുണ്ട്. ഗുരുവിനെ അപമാനിക്കുന്നവൻ അല്ലെ, ഗുരു നശിക്കണമെന്ന് ആഗ്രഹിക്കുന്നവൻ, ഗുരുവിനെ സ്നേഹിക്കാത്തവൻ, അപമാനിക്കുന്നവൻ ഒക്കെയും അത്രമാത്രം ഒരു വലിയ പാതകമാണ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട മാതാപിതാക്കളോടും ദൈവത്തോടുമൊപ്പം സാന്നിധ്യം ഉണ്ടാകേണ്ടെന്ന ഒരു വലിയ വിഭാഗം ആളുകളാണ് ഗുരുക്കന്മാർ. നമ്മൾ കേട്ടിട്ടുണ്ട് മാതാപിതാ ഗുരു ദൈവം എന്ന്. അവിടെ മാതാപിതാക്കളെയും ദൈവത്തെയും ഒക്കെ നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതങ്ങളിൽ സ്ഥാനം കൊടുക്കാറുണ്ടെങ്കിലും ഗുരുക്കന്മാർക്ക് കൊടുക്കേണ്ടുന്ന സ്ഥാനം എത്രമാത്രമാണ് എന്നുള്ളത് അവിടെയും നമ്മുടെ ഭാരത സംസ്കാരം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാരത സംസ്കാരത്തിൽ സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്നു മറ്റുള്ള സംസ്കാരങ്ങൾ ഇല്ലാത്തതുപോലെ ടീച്ചേഴ്സ് ഡേ കൊണ്ടാടുന്നത് നമ്മളുടെ സംസ്കാരത്തിൽ മാത്രമാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അങ്ങനെ ഗുരു എന്നോടുകൂടെ പോരണം, ഞങ്ങളോട് കൂടെ പോരണമേ എന്ന് അപേക്ഷിച്ച ശിഷ്യന്മാരെ നമ്മളിവിടെ കാണുന്നു. അങ്ങനെ അവരവിടെ പോകുന്നു, മരം മുറിക്കുന്നു. മരം മുറിക്കുമ്പോൾ കോടാലി ഊരി വെള്ളത്തിൽ വീഴുന്നു. അങ്ങനെ വെള്ളത്തിൽ വീഴുന്ന കോടാലിയെ കുറിച്ച് ആ മനുഷ്യൻ വളരെയധികം സങ്കടത്തോടുകൂടി നിലവിളിക്കുന്നു. കോടാലി പോയതിലല്ല അയാൾക്ക് വിഷമം, മരം മുറിക്കാൻ സാധിക്കാത്തതിലല്ല വിഷമം. അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട വിഷമം യജമാനനെ അത് വായ്പ വാങ്ങിയതായിരുന്നു എന്നുള്ളതാണ്. സ്വന്തമല്ലാത്ത കാര്യങ്ങൾ ഉപയോഗിച്ച് ജീവിതം മുൻപോട്ട് നയിക്കുമ്പോൾ സ്വാഭാവികമായും ചിലപ്പോഴൊക്കെ ഇങ്ങനെയുള്ള നഷ്ടങ്ങൾ സംഭവിക്കും. അപ്പോഴാണ് അത് വായ്പ വാങ്ങിയതായിരുന്നുവല്ലോ എന്ന് നമുക്ക് തോന്നുന്നത്. പണ്ടൊരിക്കൽ ഒരു കഥ കേട്ടിട്ടുണ്ടല്ലോ, ഈ നെക്ലേസ് കടം കൊടുക്കുന്നതിന്റെ കഥ. അങ്ങനെ കടം കൊടുത്ത നെക്ലേസ് നഷ്ടപ്പെട്ടതിന് ശേഷം അതുണ്ടാക്കാൻ വേണ്ടി ജീവിതം മുഴുവൻ നഷ്ടപ്പെടുത്തി അവസാനം അതുപോലെ ഒരു നെക്ലേസ് സംഘടിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് അവരറിയുന്നത് അത് യഥാർത്ഥ ഡയമണ്ട് അല്ലായിരുന്നു, അത് ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് പ്രിയമോ, നമ്മുടെ എല്ലാ ആത്മീയതയിൽ പോലും ഇതുപോലെയുള്ള ചില വായ്പ വാങ്ങലുകളുണ്ട്. നമ്മുടെ പ്രാർത്ഥനകളിൽ പോലും, നമ്മുടെ പ്രാർത്ഥനയോഗങ്ങളിൽ പോലും ഒരാളോട് ഒരു ഒരു
ഹലോ അച്ഛൻ, ഹലോ അച്ഛ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ, വി സി വർഗീസ് അച്ഛാ, അച്ഛന്മാർ കേൾക്കാൻ പറ്റുന്നുണ്ടോ? അച്ഛന്റെ പ്രസംഗം കേൾക്കാമോ? ഞാൻ വിളിച്ചോക്കട്ടെ.
ഹലോ, കേക്കാമോ?
ഹലോ അച്ഛാ, കേക്കാം. ഹലോ അച്ഛാ.
ഓക്കെ ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് വായ്പയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. സ്വന്തമല്ലാത്ത ചില വസ്തുതകളെ നമ്മുടെ ജീവിതത്തിന്റെ ആത്മീയതയുടെ ഭാഗമാക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. അതുകൊണ്ട് നമ്മുടെ സ്വന്തമായ ചില അനുഭവങ്ങൾ നമുക്കുണ്ടാകും. അനുഭവങ്ങൾ എന്ന് ഞാൻ ഒരു വാക്ക് പറഞ്ഞത് ആ അനുഭവം അനുഭവമാക്കി മാറ്റേണ്ടത് കൊണ്ടാണ്. പലപ്പോഴും ഈ ദൈവിക അനുഭവങ്ങളൊക്കെയും ഈ അനുകരണങ്ങളായി മാറാറുണ്ട്. മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ചെയ്യാൻ തക്കോണം നമ്മളൊക്കെയും പലപ്പോഴും നിർബന്ധിതരാകാറുണ്ട്. ക്രിസ്തു ആരാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് വേദപുസ്തകം തരുന്ന ദിവസം തരുന്ന ഉത്തരങ്ങൾ വേണ്ട എന്നല്ല, പക്ഷെ നമുക്ക് വ്യക്തിപരമായിട്ട് ക്രിസ്തു ആരാണ്, ദൈവം ആരാണ്, എന്റെ ദൈവ അനുഭവം എന്താണ്, എന്റെ ക്രിസ്തു അനുഭവം എന്താണ് എന്ന് പലപ്പോഴും മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നു. അപ്പോഴാണ് വായ്പ വാങ്ങിയ ചില ഉത്തരങ്ങൾ നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നത്. ക്രിസ്തു ആടുകളുടെ ഇടയനാണ്, അല്ലെങ്കിൽ വഴിയും സത്യവും ജീവനും എന്നിങ്ങനെയുള്ള ചില പർട്ടിക്കുലർ ആൻസേഴ്സ് നമുക്ക് കൊടുക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. ക്രിസ്തു എനിക്ക് ആരാണ് എന്നുള്ള ചില നല്ല പേഴ്സണൽ ഒപ്പീനിയൻസ്, പേഴ്സണൽ എക്സ്പീരിയൻസസ് നമുക്കുണ്ടാണ്. അപ്പോൾ അങ്ങനെ പേഴ്സണൽ എക്സ്പീരിയൻസസ് അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഈ അനുകരണങ്ങളൊക്കെ മാറി നിൽക്കുന്നത്. അനുഭവങ്ങൾ ഇല്ലാത്തപ്പോഴാണ് പലപ്പോഴും നമുക്ക് ഈ ചില കാര്യങ്ങൾ അനുകരിക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ടി വരുന്നത് ആ സാഹചര്യത്തിലാണ്. മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചിലപ്പോഴൊക്കെ ആത്മീയതയെ നമുക്ക് ഒരുപാട് എക്സ്പ്രസ് ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പൊ അതിന്റെ കാരണം ഈ അനുഭവങ്ങൾ ഇല്ല, വ്യക്തിപരമായ അനുഭവങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ്. ശരിയാണ്, നമുക്ക് ഒരുപാട് മാതൃകകളുണ്ട്, മാതൃകകൾ അനുകരിക്കേണ്ട, നല്ല മാതൃകകൾ അനുകരിക്കേണ്ടത് തന്നെയാണ്. എങ്കിലും ക്രിസ്തു അനുഭവങ്ങളിലേക്ക്, ആത്മീയ അനുഭവങ്ങളിലേക്ക് നമ്മൾ നമ്മളെ തന്നെ കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ്. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്ന കഥയുടെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ അവൻ ഒരു കോലുവെട്ടി അവിടെ എറിയുകയും ആ ഇരുമ്പ് പൊങ്ങി വരികയും ചെയ്യുന്നത് ശാസ്ത്രത്തിന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചില സത്യങ്ങളാണതൊക്കെ. അങ്ങനെ കോലുവെട്ടി എറിഞ്ഞു, ഇരുമ്പ് പൊങ്ങി വന്നു, അവൻ അത് എടുത്തുകൊള്ളുക എന്ന് അവനോട് പറഞ്ഞു. അവൻ കൈനീട്ടി അതെടുത്തു. അവിടെ ഒരു ഒരു സെൽഫിക്കുള്ള സ്കോപ്പ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അത് എടുത്ത് അവന് കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഗുരുവിന് അത് എടുത്തു കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ ഒരു ഒരു നന്മ പ്രവർത്തനം നടത്തിയതിന് ശേഷം പിന്നീട് തനിക്ക് റോളില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു ഗുരുവാണ്, അല്ലെങ്കിൽ എന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് എലീശാ പ്രവാചകൻ. അവന് മറ്റുള്ളവർക്കൊരു ഉപകാരം ചെയ്തു കൊടുത്താൽ, തന്റെ പ്രാർത്ഥന കൊണ്ടോ തന്റെ വ്യക്തി വൈഭവം കൊണ്ടോ മറ്റുള്ളവർക്കൊരു പ്രയോജനപ്രദമായ ഒരു കാര്യം ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് തനിക്ക് റോളില്ല. കർത്താവും അഞ്ചപ്പവും രണ്ടു മീനും വാഴ്ത്തി, അല്ലെങ്കിൽ അപ്പം വർദ്ധിപ്പിച്ചതിന് ശേഷം രണ്ട് സന്ദർഭങ്ങളിലും കർത്താവിന് വേണമെങ്കിൽ ഓരോരുത്തരെ വേണമെങ്കിൽ അടുത്ത് വിളിച്ച് കൊടുത്ത് തന്റെ പേര് കുറച്ചും കൂടി പ്രശസ്തമാക്കാമായിരുന്നു. പക്ഷെ അവനത് ശിഷ്യന്മാർക്ക് കൊടുത്തു, ശിഷ്യന്മാർ ദിനത്തിന് കൊടുത്തു എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ക്രെഡിറ്റ് എടുക്കാൻ തക്കവണ്ണം ആഗ്രഹിക്കാത്ത ചില ഗുരുക്കന്മാർ നമ്മുടെയൊക്കെ ഇടയിലുണ്ട്. നമ്മുടെയൊക്കെയും ഭൂതകാലം ഒന്ന് പരിശോധിക്കാൻ നമുക്കറിയാം. ചില സൺഡേ സ്കൂൾ ക്ലാസ്സുകളിൽ നമ്മൾ കേട്ട ചില ഉപദേശങ്ങൾ, ചില നല്ല കഥകൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷെ അവരാരും അധ്യാപകർ എന്ന പേരിൽ ഒരുപാട് പേരെടുത്തവരൊന്നും ആയിരിക്കില്ല. അതുപോലെ സ്കൂളുകളിലായാലും പഠിക്കുന്ന പാഠപുസ്തകങ്ങൾക്കപ്പുറം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന രീതിയിലുള്ള ഒന്നോ രണ്ടോ ഉപദേശങ്ങൾ നൽകിയവരെ, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ നല്ല ജീവിതവുമായി ബന്ധപ്പെട്ട നന്മകൾ പകർന്നു തന്ന അധ്യാപകർ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ചില പുഞ്ചിരി കൊണ്ടൊക്കെയും നമ്മളെ ചിലപ്പോൾ സ്വാധീനിച്ച ആളുകളുണ്ട്. പൊതിച്ചോറ് മോഷ്ടിക്കുന്ന ഒരു അധ്യാപകനെ കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട്. അതുപോലെ വാച്ച്, കുട്ടിയുടെ വാച്ച് നഷ്ടപ്പെട്ടപ്പോൾ ചുറ്റുപാടുള്ള കുട്ടികളുടെ ഒക്കെ പോക്കറ്റ് കണ്ണടച്ചുകൊണ്ട് തപ്പി ഈ മോഷ്ടിച്ച കുട്ടിയെ രക്ഷപ്പെടുത്തുന്ന ഒരു അധ്യാപകനെ നമ്മൾ വായിച്ചിട്ടുണ്ട്, നമ്മളെ കഥകളിൽ കൂടെയൊക്കെ വായിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അധ്യാപകരുണ്ട്, നമ്മളെ പല രീതിയിലും സ്വാധീനിച്ച ഒരുപാട് അധ്യാപകർ. പക്ഷെ അവർക്കാർക്കും ഈ ലോകപരമായിട്ടുള്ള അംഗീകാരങ്ങൾ കിട്ടി, റെക്കഗ്നീഷൻ കിട്ടിയിട്ടില്ലാത്ത ഒരുപാട് പേരുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. അതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒരു നന്മ അത് തന്നെയാണ്. നമ്മുടെയൊക്കെ ചുറ്റുപാട് നടക്കുന്ന പ്രാർത്ഥനകൾ പക്ഷെ അങ്ങനെയൊന്നുമല്ല. ചില രോഗസൗഖ്യങ്ങളുടെ പേരിൽ, അല്ലെങ്കിൽ ജോലി കിട്ടുന്നതിന്റെ പേരിൽ, ചില സാമ്പത്തിക ലാഭങ്ങളുടെ പേരിൽ, ഈ ഭൗതികമായ ചില നന്മകളുടെ പേരിൽ ക്രെഡിറ്റ് എടുക്കുന്ന, അല്ലെങ്കിൽ പിറ്റേ ദിവസം അതിന്റെ പേരിൽ ഫ്ലെക്സ് ബോർഡുകളും ഫേസ്ബുക്ക് പോസ്റ്റുകളും ഉയർന്നു വരുന്ന ഒരു ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ പ്രാർത്ഥനയുമായും ഇതുപോലെയുള്ള അത്ഭുത പ്രവർത്തനങ്ങളും ബന്ധപ്പെട്ടൊക്കെയും ചിന്തിക്കുമ്പോൾ ഭാഗ്യസ്പ്രഹാർഹനായ നമ്മളിൽ ദിവസത്തിലേക്ക് കഴിഞ്ഞ ആഴ്ചയിൽ കടന്നുപോയ നമ്മുടെ പരിശുദ്ധ പിതാവിനെ ഒരുപാട് ഒരുപാട് അനുസ്മരിക്കേണ്ടുന്ന ഒരു സമയം കൂടിയാണിത്. പ്രാർത്ഥനയെന്നും വേദപുസ്തക വായനയെന്നും അതുപോലെ മറ്റുള്ളവരെ സ്വാധീനിക്കുന്ന ഉപദേശങ്ങൾ ഒക്കെ നോക്കുകയാണ് സ്വാഭാവികമായിട്ടും അതുപോലെ ഒരു ഗുരുവായി സ്വാഭാവികമായിട്ട് നമുക്കൊക്കെ മനസ്സിലാക്കാൻ തക്കോളം സാധിക്കുന്ന ഒരു പരിശുദ്ധ പിതാവായിരുന്നു നമ്മുടെ പുതിയ കാതോലിക്ക ബാബാ തിരുമേനി. അത്രമാത്രം നല്ല ഒരു വ്യക്തി പ്രഭാവം ഉണ്ടായിരുന്ന, തന്റെ കൂടെ ഉണ്ടായിരുന്ന അച്ഛന്മാരെയും ഷിമാഷന്മാരെയും തന്റെ ജനങ്ങളെയും അത്രമാത്രം സ്വാധീനിച്ച ഒരു ഒരു വലിയ പിതാവായിരുന്നു നമ്മിൽ നിന്നും കടന്നുപോയത്. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്ന പ്രിയമുള്ളവരെ, എലീശ പ്രവാചകൻ തന്റെ ഭൂതകാലത്തെ കിഴിച്ചു കളഞ്ഞ്, ഇല്ലാതെയാക്കി പുതിയ മനുഷ്യനായിട്ട് തന്റെ പ്രവർത്തനം ആരംഭിച്ചവനായ എലീശ പ്രവാചകൻ, ശിഷ്യൻ എന്ന നിലയിൽ പൂർണ്ണമായും വിധേയപ്പെട്ട ഏലിയ പ്രവാചകനോടുകൂടി വിധേയപ്പെട്ട് നിന്ന് ഏലിയ പ്രവാചകന്റെ ആത്മാവിന് ഇരട്ട് പങ്ക് നേടിയെടുത്തവനായ എലീശ പ്രവാചകൻ, തന്റെ ശിഷ്യന്മാരുടെ മനസ്സിനോടുകൂടി പോലും സഞ്ചരിക്കാൻ തക്കോണം കഴിയുന്നത്ര വ്യക്തിബന്ധമുള്ളവനായിരുന്ന എലീശ പ്രവാചകൻ, അതുപോലെ തന്നെ എലീശ പ്രവാചകൻ ശിഷ്യന്മാരുടെ മധ്യത്തിൽ ഒരു വലിയ ഞെരുക്കമുണ്ടായപ്പോൾ അവരോടുകൂടി ആ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹമായി മാറിയ എലീശ പ്രവാചകൻ, അവർക്ക് ചില നന്മകളൊക്കെയും ചെയ്തു കൊടുത്തതിന് ശേഷവും അതിന്റെ ക്രെഡിറ്റ് എടുക്കാതെ മാറി നിന്ന് അവർക്ക് ആ നന്മകൾ പൂർണ്ണമായും അനുഭവിക്കാനുള്ള എലീശ പ്രവാചകൻ നമ്മോട് പറയുകയാണ്, നമ്മുടെ ജീവിതത്തിലും ആത്മീയതയിലേക്കും പ്രാർത്ഥനയിലേക്കും ക്രിസ്തുവിന്റെ അനുഭവത്തിലേക്കും കടന്നു വരുമ്പോൾ സ്വന്തമായ ചില അനുഭവങ്ങൾ നമുക്കുണ്ടാകണം. വായ്പ വാങ്ങിയതിനേക്കാൾ നമുക്ക് സ്വന്തമായ ചില ദൈവ അനുഭവങ്ങൾ ഉണ്ടാകാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിൽ നമുക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവവചനത്തിൽ നിന്ന് ഒരിക്കൽ കൂടി നമുക്ക് ഒരുമിച്ച് സംസാരിക്കുവാനും ചിന്തിക്കുവാനും തക്കവണ്ണം അവസരം തന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരോടും ഈ പ്രാർത്ഥനാ സംഗമത്തിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.
ബഹുമാനപ്പെട്ട വൈദികരെ, കർത്താവിൽ അനുഗ്രഹീതരായ വിശ്വാസ സമൂഹമേ, ഇന്നത്തെ പ്രഭാതം ധന്യമായി തീരത്തക്കവണ്ണം അതിശക്തവും നൂതനവുമായ ചില ചിന്തകൾ നമുക്ക് സമ്മാനിച്ചത് ബഹുമാനപ്പെട്ട തോമസ് മാത്യുവച്ചനാണ്. പഴയ നിയമ പുസ്തകം പലപ്പോഴും നമ്മൾ വായിക്കാറുണ്ടെങ്കിലും കൂടുതൽ താല്പര്യം പുതിയ നിയമം വായിക്കുന്നതിനും പ്രത്യേകിച്ച് സുവിശേഷ ഭാഗങ്ങളും പരിശുദ്ധനായ പൗലോസ് ശ്ലീഹായുടെ ലേഖനങ്ങൾ നമുക്ക് വായിക്കാൻ, അതിനകത്തുള്ള സന്മാർഗങ്ങളും ഉപദേശങ്ങളും ഒക്കെ സ്വീകരിക്കാൻ നമുക്ക് താല്പര്യമുണ്ട്. എന്നാൽ യാഹ്വേ ഈസ് മൈ ഗോഡ് എന്ന അർത്ഥത്തിൽ ഉള്ളൊരു പേരുകാരനാണ് എലൈജ. ഒന്ന് രാജാക്കന്മാർ 17-19 അധ്യായങ്ങളിലും രണ്ട് രാജാക്കന്മാർ ആദ്യ ഭാഗങ്ങളിലുമൊക്കെ ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രവാചകനെ വേദപുസ്തകം നമുക്ക് വേണ്ടി പരിചയപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് അച്ഛന്റെ മുഖ്യമായ സന്ദേശം ഇങ്ങനെയായിരുന്നു: വായ്പ വാങ്ങുന്ന അനുഭവങ്ങളെക്കാൾ, അറിവിനേക്കാൾ സ്വന്തമായി ലഭിക്കപ്പെടുന്ന അനുഭവങ്ങൾ വഴി ദൈവത്തെ അല്ലെങ്കിൽ ക്രിസ്തുമാർഗം പരിചയപ്പെടാനുള്ള ഒരു ആവേശം, ഒരു അഭിനിവേശം എല്ലാ വിശ്വാസികൾക്കും എല്ലാ ക്രൈസ്തവർക്കും ഉണ്ടാകണം. അതിനുള്ള ഒരു ആഹ്വാനമാണ് ആദിയോടന്തം അച്ഛൻ വിവിധ ദൃഷ്ടാന്തങ്ങളിലൂടെ എലീശ പ്രവാചകന്റെ അനുഗ്രഹീതമായ സന്ദേശത്തിലൂടെ നമുക്ക് നൽകിയത്. ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത നമ്മൾ പരിശോധിച്ചാൽ, ഇന്ന് നമ്മൾ ഗുരുവിന്റെ മുഖത്തു നിന്നല്ല അറിവ് സമ്പാദിക്കുന്നത്, ഗുരുവിനോടൊപ്പമുള്ള അറിവിനേക്കാൾ ടെക്നോളജിക്കൽ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിയിലൂടെ ലഭിക്കുന്ന ഒരു, ഫോർ എക്സാമ്പിൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ ഇപ്പൊ നമുക്ക് ഇവിടുന്ന് ഡാളസിൽ പോകണം, ഇപ്പൊ തന്നെ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ വണ്ടി വിട്ടാൽ എത്ര മണിക്ക് അവിടെ ചെല്ലും, അത് ഇച്ചിലൂടെ ലേറ്റ് നൈറ്റിലാണെങ്കിൽ എത്ര സമയം ചെല്ലും, അന്നേരം ഇട്ട് നോക്കിയാൽ അപ്പൊ തന്നെ അതിന്റെ ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടുകയാണ്. അത്ര അഡ്വാൻസ്ഡ് ടെക്നോളജി കൂടെ പോകുമ്പോൾ ഒരിക്കലും ഗുരുവിന്റെ മുഖത്തു നിന്ന് കേൾക്കാനോ ഗുരുവിനോടൊപ്പം ചെലവഴിച്ച് അനുഭവങ്ങൾ പങ്കിടാനോ ഉള്ളൊരു സാഹചര്യമേ ഇന്ന് ലഭിക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയ വസ്തുത. അച്ഛൻ അതിന്റെ കുറവുകളെ നന്നായിട്ട് പരിചയപ്പെടുത്തി, പക്ഷെ ഇന്ന് അതിനുള്ള സാഹചര്യം നമുക്ക് ലഭിക്കുന്നില്ല. ഇന്ന് എന്നെ കേൾക്കുന്ന എല്ലാവരുടെയും കയ്യിൽ ഒരു ഡിവൈസ് ഇരിപ്പുണ്ട്. ആ ഡിവൈസ് ഏതൊക്കെ നാടുകളിൽ എന്തൊക്കെ ചെറിയ സംഭവങ്ങൾ നടന്നാലും അത് നമ്മുടെ ഡിവൈസിൽ എത്തുകയാണ്. പ്രത്യേകിച്ച് മലയാള സമൂഹം ലോകത്തെവിടെയൊക്കെയുണ്ടോ അവിടെ ആര് മരിച്ചാലും അത് സ്വാഭാവിക മരണമാണെങ്കിലും അസ്വാഭാവിക മരണമാണെങ്കിലും നമ്മളെ കൊണ്ട് അത് വായിപ്പിക്കും. ഉദാഹരണത്തിന്, ഡാളസിൽ നടക്കുന്ന എല്ലാ വാർത്തകളും ഹ്യൂസ്റ്റൺകാർ അറിയേണ്ട ആവശ്യമില്ല, ഹ്യൂസ്റ്റണിൽ നടക്കുന്ന വാർത്തയെല്ലാം ഡാളസുകാരും അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മളെ കൊണ്ട് ഇത് വായിപ്പിക്കുകയാണ്. വായിപ്പിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രശ്നം, നമുക്ക് വ്യക്തിപരമായി ഒരു കാര്യത്തോട് സമയം ചെലവഴിക്കാനുള്ള സാഹചര്യം ഇന്ന് അങ്ങ് സുസ്ഥിരീകരിക്കപ്പെടുകയാണ്. അതിന് പകരം മറ്റെവിടെയൊക്കെയോ സംഭവിച്ച കാര്യങ്ങളെ വായിച്ച് ചിലപ്പോൾ സന്തോഷിക്കുന്നത് കാണും, ചിലപ്പോൾ ആദ്യ ദുഃഖത്തിലേക്ക് മാറുന്നത് കാണും, ചിലപ്പോൾ യാതൊരു കാര്യമില്ലാതെ നമ്മളിങ്ങനെ ഒരു ഡിപ്രഷൻ മോഡിൽ ഇരിക്കാനുള്ള സാധ്യതകളും അതിലൂടെ കടന്നു വരും. അപ്പോ അതുകൊണ്ടാണ് ഈ മുതിർന്ന തലമുറയും പുതിയ തലമുറയും തമ്മിൽ എപ്പോഴും ഒരു വ്യത്യാസം ഉണ്ടാകുമെന്ന് എല്ലാ കാലഘട്ടം പഠിപ്പിക്കുമെങ്കിലും ഈ കാലഘട്ടത്തിൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഒരു ഇവിടുന്ന് ഒരു യാത്ര പോയാൽ പോലും നമ്മൾ പറയും കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് ബോറടിക്കും. ആ പള്ളി വരുന്ന എന്തിനാന്ന് ചോദിച്ചാൽ, എന്താ വരാത്തെന്ന് ചോദിച്ചാൽ, എന്റെ മക്കൾക്ക് അവിടെ വലിയ കൂട്ടുകാരൊന്നുമില്ല. അപ്പൊ കൂട്ടുകെട്ടിന് വേണ്ടിയാണ് നമ്മൾ പള്ളി വരുന്നത്. മുതിർന്ന മനുഷ്യര് പോലും വരുന്നത് ആ കൂട്ടുകാരുണ്ടെങ്കിൽ ആ പള്ളി നമുക്ക് പോകാന്ന് പറയാം. അത് സഭ വേറെ ആയാലും കുഴപ്പമില്ല, അവിടെ എന്റെ നാട്ടുകാരുണ്ട്, എനിക്ക് കൂട്ടുകാരുണ്ട് എന്ന് പറഞ്ഞ് മാറുകയും. അപ്പോൾ അച്ഛൻ പറഞ്ഞ ആശയത്തെ ഞാൻ ഒന്നും കൂടെ അടിവരയിടാൻ ശ്രമിച്ചു എന്ന് മാത്രം, വായ്പ വാങ്ങുന്ന മറ്റുള്ളവർ പങ്കുവച്ച ഏതൊക്കെയോ ആശയങ്ങളെ നമ്മളെടുത്ത് നമ്മുടെ അനുഭവങ്ങളാക്കി മാറ്റുന്നതിനേക്കാൾ വളരെ വിലപിടിപ്പാണ് അവനവന് അവന്റെ ദൈവത്തോട് അവൻ വിശ്വസിക്കുന്ന സംഹിതകളോടുള്ള ഒരു വ്യക്തിപരമായ അനുഭവം. അതിന് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന രണ്ട് ഘടകം, ഒന്ന് നമ്മുടെ കുടുംബം, ഒന്ന് നമ്മുടെ ഇടവകയാണ്. അനുഭവങ്ങൾ ഉണ്ടാകുക, പക്ഷെ അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ഏറ്റവും കുറച്ച് സമയമാണ് ചെലവഴിക്കുന്നത്. പള്ളി വരുന്നത് ഇപ്പോഴൊക്കെ ഗ്രോസറി വാങ്ങിക്കുന്നത് പോലെ മാസത്തിലേക്ക് ഒരു പ്രാവശ്യം വന്ന് പള്ളിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടൊക്കെ പോവുക. അതിനു പകരം നമ്മൾ നേരത്തെയൊക്കെ ആഴ്ചയിലൊഴുകി വന്ന് പള്ളിയിൽ നിന്ന് ആധ്യാത്മിക കാര്യങ്ങൾ വാങ്ങുന്ന അല്ലെങ്കിൽ സ്വീകരിക്കുന്ന ഒരു അനുഭവമായിരുന്നെങ്കിൽ, ഇപ്പൊ നമ്മൾ മാസത്തിൽ ഒരിക്കലോ രണ്ടു മാസം കൂടുമ്പോഴോ വന്നാൽ പിന്നെ അടുത്ത വർഷം വന്നാലും കുഴപ്പമില്ല. അപ്പൊ അനുഭവങ്ങൾ പങ്കിടുന്ന സ്ഥലമായ ദേവാലയത്തെ നമ്മൾ ഏറ്റവും ചെറിയ സ്ഥലമായിട്ട് കണ്ടു. ഭവനത്തിലും നമുക്ക് കുടുംബങ്ങളോടൊപ്പം ഇരിക്കാൻ നമുക്ക് സമയമില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ വെക്കേഷൻ സമയമാകുമ്പോൾ കാത്തിരിക്കുന്നത്. കാത്തിരുന്നിട്ട് നല്ലൊരു ഫാമിലി ടൈം ഞങ്ങൾക്ക് കിട്ടി. അപ്പൊ ആ ഫാമിലി ടൈം ഏറ്റവും കൂടുതൽ ഉണ്ടാകാൻ വേണ്ടിയാണ് 300,000 or 400,000 or 1,000,000 കൊടുത്ത് വീട് വാങ്ങിച്ചത്. ആ വീട്ടിൽ ഒരു നല്ല കുടുംബ സമയം ചെലവഴിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സമ്മർ വെക്കേഷന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നു. അപ്പൊ അതിൽ നിന്നൊരു അർത്ഥമുണ്ട്, കുടുംബത്തിൽ നമുക്ക് നല്ലൊരു ഫാമിലി ടൈം കിട്ടുന്നില്ല. ഇടവകയിൽ കിട്ടാതെ വരുമ്പോഴാണ് മറ്റ് ഫെയ്ത്ത് ഹോമിൽ പോകണമെന്ന് നമുക്ക് തോന്നുന്നത്. അപ്പൊ ഇത് രണ്ടും സ്വന്തം അനുഭവം ആധ്യാത്മിക തലത്തിൽ കൃത്യമായി ലഭിക്കാനുള്ള രണ്ട് ഇരിപ്പിടങ്ങളാണ്, രണ്ട് സ്ഥലങ്ങളാണ്. അത് നന്നായിട്ട് ഉപയോഗിച്ചാൽ ഈ കാര്യങ്ങൾക്ക് ഒരു പരിധി വരെ നമുക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കും. നല്ല വ്യക്തമായ ഒരാശയം നമുക്ക് പങ്കുവച്ച ബഹുമാനപ്പെട്ട തോമസ് മാത്യു അച്ഛനോടുള്ള സന്തോഷം, നിസ്സീമമായ സ്നേഹം അറിയിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ദൈവം അത് മുഖാന്തരം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബലഹീനനാ ഞാൻ എന്റെ വാക്കിവിടെ പൂർണ്ണമാക്കുന്നു.
വളരെ നന്ദി അച്ഛ, വളരെ അനുഗ്രഹീതമായ ഒരു പ്രസംഗം കേൾക്കേണ്ട കോണം ദൈവത്തിടയാക്കി തീർത്തു. അതോടൊപ്പം പ്രിയപ്പെട്ട ഇസക്കച്ചൻ അതിനെ കൂട്ടിച്ചേർത്ത് നമ്മളെ ചിന്തിപ്പിക്കുന്ന നല്ല കുറെ ആശയങ്ങൾ കേൾക്കുവാൻ ദൈവം ഇടയാക്കിയതിൽ കൃത്യമായിട്ടുള്ള സന്തോഷം സ്നേഹം അറിയിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. എല്ലാ രോഗികളെയും ദൈവം ഭാഗങ്ങൾ സമർപ്പിക്കാം. പ്രത്യേകിച്ച് നമ്മൾ സാധാരണ വർക്കാറുള്ള ജോയലിനെ, അതുപോലെ തന്നെ ജിമ്മിയെ, ആലി ജോസഫും, പിന്നെ മറ്റൊരു ജോസഫ് ശാരീരികമായ രോഗം ബാധിച്ച് ഇങ്ങനെ പ്രയാസപ്പെടുന്നു, അദ്ദേഹത്തെ ഓർക്കാം. മറ്റാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ സൗഖ്യത്തിനും ആശ്വാസത്തിനുമായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഞങ്ങളെ നിത്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ ദൈവമേ, നല്ല പ്രഭാതം വീണ്ടും തന്ന കൃപയോർത്ത് സ്തുതിക്കുന്നു. ദൈവമേ, ശാന്തമായി ഒരിക്കൽ കൂടി അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ, പ്രത്യേകിച്ച് നിരന്തരം ബുധനാഴ്ച തോറും നടത്തുന്ന ഈ കൂട്ടായ്മയുടെ നാമധേയത്തിൽ വിവിധ സ്ഥലങ്ങളിലായിരുന്ന ഞങ്ങളെ ഒരുമിച്ച് ആ സ്നേഹത്തിൽ കൂട്ടിച്ചേർത്ത കൃപയോർത്ത് സ്തുതിക്കുന്നു. ദൈവമേ, അനേകര് ഈ പ്രാർത്ഥനയിൽ പങ്കുകൊണ്ട് ഞങ്ങളെ തന്നെ താഴ്മ സമർപ്പിക്കുമ്പോൾ ദൈവമേ, ഞങ്ങളുടെ വിശ്വാസം ദൈവിക പ്രത്യാശയ്ക്കനുസരിച്ച് ഉയരുവാൻ ഞങ്ങളിടയാക്കണമേ. ഞങ്ങളുടെ വിശ്വാസത്തെ അവിടുന്ന് വളർത്തിയെടുക്കണമേ. പ്രത്യേകിച്ച് അങ്ങനെയുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകത്തക്കവണ്ണമുള്ള പല പ്രതിബന്ധങ്ങളും ഞങ്ങൾക്ക് ചുറ്റും അലയാടുമ്പോഴും അതൊരു പരീക്ഷണമാണെന്നുള്ള തിരിച്ചറിവോടുകൂടി വിട്ടുപിരിയാതെ അങ്ങയോട് ചേർന്ന് നിൽപ്പാൻ ഞങ്ങളുടെ മനസ്സും ശരീരവും അതിനായിട്ട് ഉപയോഗപ്പെടുത്താൻ ഇടയാക്കണമേ. പ്രത്യേകിച്ച് രോഗങ്ങളും മാനസികമായ സംഘർഷങ്ങളും ഒക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, അതിലുപരി ജീവിതത്തിൽ സഹിക്കാൻ വയ്യാത്ത ചില നഷ്ടങ്ങൾ കടന്നു വരുമ്പോൾ അറിഞ്ഞു പറയാതെയോ ഞങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ഒക്കെ നഷ്ടപ്പെട്ടു പോകാൻ, ചോർന്നു പോകാൻ ഇടയാകുമ്പോൾ തമ്പുരാനെ അവിടെ നിന്ന് കൂടിയിരുന്ന് അതിനപ്പുറം നയിക്കുന്ന ദൈവസ്നേഹത്തിന്റെ കരുതലിനെ തിരിച്ചറിയുവാൻ ഞങ്ങൾ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളെ പ്രയാസം അനുഭവിക്കുന്ന മക്കളെയൊക്കെ അവിടുന്ന് വാഴ്ത്തണമേ. അവിടെ രോഗത്തിനൊക്കെ അവിടുന്ന് ശമനം കൊടുക്കണമേ. വേദന അറിയാതെ വണ്ണം, രോഗത്തിന്റെ തീവ്രതയെ തിരിച്ചറിയാതെ വണ്ണം അങ്ങയുടെ സാന്നിധ്യം അവരെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒറ്റവര് നഷ്ടപ്പെട്ട് ദുഃഖം അനുഭവിക്കുന്ന കുടുംബങ്ങളെ അവിടെ ആശ്വസിപ്പിക്കണമേ. ആ നഷ്ടബോധം തിരിച്ചറിയാതെ വണ്ണം ആ വിടവ് അങ്ങയുടെ സാന്നിധ്യത്താൽ തീർത്ത് അവരോട് കൂടെ ഇരുന്ന് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ ഓർക്കുന്നു, പഠിക്കുന്ന കുഞ്ഞുങ്ങളെ തിരുമുമ്പാ സമർപ്പിക്കുന്നു. യുവാക്കന്മാരെ, യുവതികളെയും, ചെറുപ്പക്കാരെയൊക്കെ ദൈവമേ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെയൊക്കെ തമ്പുരാനെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെ, ഇവിടെ ഈ നാട്ടിലുമായിരിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും കരുണയോടെ ഓർക്കുന്നു. വിവാഹപ്രായമെത്തിയിട്ടും അനുയോജ്യരായ പങ്കാളികൾ ലഭിക്കാതെ പ്രയാസം അനുഭവിക്കുന്ന മക്കളെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. വിവാഹത്തിനുവേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളെ ഓരോരുത്തരെ ഓർക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ അവിടുത്തെ കരുണയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവരെയും ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെയും ഓർക്കുന്നു. ജോലി ചെയ്യുന്ന മക്കളെയൊക്കെ കരങ്ങളിൽ വീണ്ടും ഓർക്കുന്നു. പരിശുദ്ധ സഭയെ ഓർക്കുന്നു. ഈ സഭയെ അവിടെ നയിക്കണമേ. പ്രത്യേകിച്ച് കാതോലിക്ക സ്ഥാനിക്ക് വേണ്ടി ഈ സഭ ഒരുമിച്ച് കൂടുമ്പോൾ ദൈവമേ, ഇതുവരെ ഈ സഭയെ നയിച്ച പിതാക്കന്മാരെ പോലെ ചൈതന്യവും നേതൃത്വ പാഠവും അതിനേക്കാൾ ഉപരി തികഞ്ഞ ആത്മീക ഭക്തിയും ദൈവാശ്രയ ബോധമുള്ള പിതാക്കന്മാരെ ഈ സഭയെ നയിക്കാൻ എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഭദ്രാസനത്തെയും എല്ലാ ഭദ്രാസനങ്ങളെയും ഓർക്കുന്നു. തിരുവേനിമാരെ ഓർക്കുന്നു. സഭയുടെ എല്ലാ ആത്മീക സംഘടനയും മിഷൻ പ്രവർത്തനങ്ങളെയും വിശ്വാസി സമൂഹങ്ങളെയൊക്കെ ഓർക്കുന്നു. ഇന്ന് തിരുവചന ഘോഷിച്ച പ്രിയപ്പെട്ട അച്ഛനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ഇടവകയും കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന കൂട്ടായ്മയെ വാഴ്ത്തണമേ. അല്പമായോ അധികമായോ സഹായിക്കുകയും സഹകരിക്കുകയും നേർത്തു നൽകുകയും ചെയ്യുന്ന എല്ലാവരെയും അവിടെ നിന്ന് വാഴ്ത്തണമേ. ഓരോ കൂട്ടായ്മ ഞങ്ങൾ പര്യവസാനിപ്പിക്കുമ്പോഴും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പതിയണമേ. കുറെയൊക്കെ തെളിവുള്ളവരായി വെട്ടമുള്ളവരായി ഞങ്ങൾ രൂപാന്തരപ്പെടണമേ. സകല വാങ്ങിപ്പോർക്കും ആശ്വാസം നൽകണമേ. പ്രത്യേക പരിശുദ്ധ ബാബയെ ഓർക്കുന്നു. ദൈവമേ, അദ്ദേഹത്തിന് ഈ ലോകത്ത് ജീവിക്കാൻ കൊടുത്ത അവസരവും പ്രത്യേകിച്ച് തുടർന്നുള്ള അദ്ദേഹത്തിന്റെ അങ്ങയോട് ചേർന്നുള്ള വാസവും സന്തോഷകരമായി തീരുവാൻ സംഗതിയാക്കണമേ. നീതിവാന്മാരുടെ വിശുദ്ധന്മാരുടെ ഗണത്തിൽ ആ പിതാവും ചേർക്കപ്പെട്ട് സ്വർഗത്തിലിരുന്നു വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിന്റെ ദാസനെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ പിതാവിന്റെ ദേഹവിയോഗത്തിൽ സഭയ്ക്കുണ്ടായിരുന്ന ദുഃഖത്തെയൊക്കെ നീക്കി പ്രത്യാശയുടെയും വിശ്വാസത്തിന്റെ തലങ്ങളിലേക്ക് നയിക്കണമേ. സകല വാങ്ങിപ്പോർക്കും സ്വർഗീയ ഊർഷമിൽ ആശ്വാസം നൽകണമേ. നിന്നെ നിന്റെ പിതാവിനെ പരിശുദ്ധാത്മാവിനെയും എന്നാളും സ്തുതിച്ചു പോർത്തുവാനായിട്ട് തന്നെ.
ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും പരിശുദ്ധരുവായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും പ്രത്യേകിച്ച് നാം ഓർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ ആവശ്യങ്ങളോടും നമ്മുടെ പരിസ്ഥാപയോടും നമ്മൾ കാലം ചെയ്തു പോയിരിക്കുന്ന പരിസ്ഥിതി ബാബ അതിലുണ്ട് ആത്മാവോടുകൂടിയും എപ്പോഴും നമ്മുടെ എല്ലാ വാങ്ങിപ്പോയവരോടുകൂടിയും ഇപ്പോഴും എപ്പോഴും നേകൊണ്ടായിരിക്കുമാറാകണമേ.
ഈ ശുശ്രൂഷയിൽ നേർത്തു നൽകുന്ന എല്ലാ വൈദികരോടും പ്രത്യേകമായിട്ടുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് വന്നിയ മാമനച്ചൻ, ഒന്നാഴ്ച പി പ്രകാശച്ചൻ, വി സി വർഗീസച്ചൻ, ബിജോയി അച്ഛൻ, പ്രത്യേകിച്ച് തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട തോമസ് മാത്യു അച്ഛൻ, ഒരിക്കൽ കൂടി അച്ഛനോടുള്ള സ്നേഹവും നന്ദിയും വളരെ വിനയത്തോട് അറിയിക്കുന്നു. ഈ ശുശ്രൂഷയിൽ അല്പമായി അധികമായി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്ത പ്രത്യേകിച്ച് ബൈബിൾ വായിച്ച കുഞ്ഞമ്മ, അതുപോലെ തന്നെ ഇതിന്റെ അഫിസ്റ്റേറ്റ് ചെയ്തതിൽ പ്രിയപ്പെട്ട മനോജ് എല്ലാവരോടും വളരെ ആപാർത്ഥമായ സ്നേഹം നന്ദി അറിയിക്കുന്നു. ദൈവം നിബ്രനെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.